ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും, ശ്രേഷ്ഠന്മാരായ എല്ലാ കർത്തൃദാസന്മാർക്കും, യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയും നമുക്ക് ദൈവസ്നേഹത്തിൽ കൂടി വരുവാൻ ദൈവം ചെയ്ത മഹാകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അവൻ നമ്മെ കൂട്ടി വരുത്തിയിരിക്കുകയാണ്. അവൻ്റെ മേഘത്തിൻ്റെ കീഴിൽ നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവം നമ്മോട് സംസാരിപ്പാൻ പ്രാർത്ഥനയുണ്ട്. നമുക്ക് ദൈവസ്നേഹിക്കാം. ബൈബിൾ കൊണ്ടുവന്ന് എല്ലാവരും ബൈബിൾ കയ്യിലെടുക്കാം. ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഞാൻ പറയുന്ന വാക്കുകൾ എന്നോട് ചേർന്ന് പറയണം. ദൈവ വചനത്തിനായി സ്തോത്രം, വിശുദ്ധ തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ. രണ്ട് വേദഭാഗങ്ങൾ വേദപുസ്തകം തുറന്ന് നമുക്ക് വായിക്കാം. 23:5 ഒന്ന് ശമുവേൽ 16:1-2 എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്ന് ഒരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. 1 ശമുവേൽ 16:1-2 അവൻ്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. നമ്മുടെ തലകൾ ഉണക്കി കണ്ണടച്ചൊരു നിമിഷമൊക്കെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പ്രിയ പിതാവേ, തിരുസാന്നിധ്യത്തിനായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും, ഓരോ കുടുംബത്തെയും, ഓരോ സഭയും, ഓരോ ശുശ്രൂഷയും, ഓരോ ദേശത്തെയും വിവേചിച്ചുകൊണ്ട് അവിടം തന്നെ ഇന്ന് രാത്രി സംസാരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഒരു ഉപകരണമാക്കി അടിയനെ ഇന്ന് രാത്രി ഉപയോഗിക്കണമേ. അതിനുവേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ദാവീദിൻ്റെ തലയിൽ ദൈവം എണ്ണയൊഴിച്ച് അഭിഷേകം ചെയ്തു. ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തതിൻ്റെ ആരംഭ ഭാഗമാണ് ശൗമേൽ പ്രവചനത്തിൽ നിന്ന് വായിച്ചത്. ശൗലിനെ ഞാൻ രാജസ്ഥാനത്തു നിന്ന് തള്ളിയെന്നറിഞ്ഞിരിക്കെ ശമുവേൽ പ്രവാചകനെ, നീ എത്രത്തോളം ദുഃഖിച്ചു കൊണ്ടിരിക്കും. ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുന്നു. ദൈവം അവർക്ക് കൊടുത്ത 1-ാമത്തെ രാജാവ് അഭിഷേകം നഷ്ടപ്പെടുത്തി. ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു. ദൈവം അവനെ തള്ളിക്കളഞ്ഞു. തള്ളിയെന്നറിഞ്ഞപ്പോൾ മനുഷ്യനായ ശമുവേൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ മനുഷ്യന് സങ്കടപ്പെടാനേ കഴിയത്തുള്ളൂ, അവന് ദുഃഖിക്കാനേ കഴിയത്തുള്ളൂ, അവന് കരയുവാനേ കഴിയത്തുള്ളൂ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ശമുവേലിനോട് ദൈവം ചോദിക്കുന്നു, എത്ര നാൾ നീ കരഞ്ഞുകൊണ്ടിരിക്കും? പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്ന് നീ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു ശൗല് അവിശ്വസ്തനാണെങ്കിൽ വേറെ ഒരുത്തനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരാൾ മാറിപ്പോയെങ്കിൽ മറ്റൊരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു വഴി അടഞ്ഞെങ്കിൽ വേറെ ഒരു വഴി ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. ഒരു വാതിൽ അടഞ്ഞെങ്കിൽ മറ്റൊരു വാതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഉറവ് വറ്റിയെങ്കിൽ മറ്റൊരു ഉറവ് ഞാൻ കണ്ടിട്ടുണ്ട്. മനുഷ്യൻ പ്രതിസന്ധി കണ്ടുകൊണ്ട് ദുഃഖിച്ചിരിക്കുമ്പോൾ ദൈവം മനുഷ്യനോട് പറയുന്നു, നീ എത്ര നാളിങ്ങനെ ദുഃഖിച്ചിരിക്കും? ഞാൻ വേറെ വഴി കണ്ടുവച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവം പറഞ്ഞിങ്ങനെയാ, ഇശായിയുടെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഇശായിയുടെ മക്കളിൽ ഒരാളെ രാജാവാക്കാമെന്നല്ല പറഞ്ഞത്, ഇശായിയുടെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. ദൈവം നോക്കിയപ്പോൾ ഇശായിയുടെ 8 ആൺമക്കളിൽ ഒരുത്തൻ രാജാവായിട്ട് നിൽക്കുന്നു. ദൈവം രാജാവായിട്ട് കണ്ടവനെ നമുക്കൊന്ന് നോക്കാം. ദൈവം രാജാവായിട്ട് കണ്ടെന്ന് പറഞ്ഞവനെ നമ്മൾ നോക്കിക്കേ. ആട്ടിടയൻ്റെ വസ്ത്രവും ആടിൻ്റെ ദുർഗന്ധവുമായി ആടുകളുടെ പുറകെ നടക്കുന്ന ഒരു കൊച്ചു ചെറുക്കൻ, ദൈവം പറയുന്നു, ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. മനുഷ്യർ കാണുന്നത് പോലെയല്ല ദൈവം നിന്നെ കാണുന്നത്. മറ്റുള്ളവർ കാണുന്നത് പോലെയല്ല ദൈവം നിന്നെ കാണുന്നത്. മറ്റുള്ളവർ നിൻ്റെ വസ്ത്രം നോക്കിയെന്നവരും, നിൻ്റെ ജോലി നോക്കിയെന്നവരും, നിൻ്റെ കുടുംബം നോക്കിയെന്നവരും, നിൻ്റെ പേഴ്സണാലിറ്റി നോക്കിയെന്നവരും, എന്നാൽ ദൈവം കാണുന്ന വ്യത്യസ്തമായിട്ടാണ് നിന്നെ എന്താക്കി മാറ്റാമെന്നാണ് ദൈവം കാണുന്നത്. നിങ്ങളെന്നെ കാണുന്നുവല്ല ദൈവം എന്നെ കാണുന്നു. പ്രൈസ് ദ ലോർഡ്. മറ്റുള്ളവർ നിന്നെ കാണുന്നതല്ല ദൈവം നിന്നെ കാണുന്നത്. ഓരോപ്പെടെങ്കിൽ എന്നോട് ചേർന്ന് പറഞ്ഞേ, മറ്റുള്ളവരെന്നെ കാണുന്ന പോലെയല്ല എൻ്റെ ദൈവം എന്നെ കാണുന്നത്. മറ്റുള്ളവരെന്നെ കാണുന്ന പോലെയല്ല എൻ്റെ ദൈവം എന്നെ കാണുന്നത്. ഉറപ്പെടുങ്കിൽ അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ച് പറഞ്ഞാൽ, നിങ്ങൾ എന്നെ കാണുന്ന പോലെയല്ല എൻ്റെ ദൈവം എന്നെ കാണുന്നത്. നിങ്ങൾ എന്നെ കാണുന്ന പോലെയല്ല എൻ്റെ ദൈവം എന്നെ കാണുന്നത്. മനുഷ്യർ നോക്കുമ്പോൾ ആട്ടിടെ എൻ്റെ കൂട്ടിരിക്കും, പക്ഷേ ദൈവം നോക്കുമ്പോൾ രാജാവിൻ്റെ കൂട്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് ബേത്ലഹേമിലെ ഇശായിയുടെ വീട്ടിൽ ചെല്ലുക, അവരുടെ മക്കളെ ഞാൻ രാജാവിനെ കണ്ടിരിക്കുന്നു. അവിടെ ഒരു യാഗസദ്യയ്ക്ക് ഇശായിയെയും അവൻ്റെ മക്കളെയും നീ ക്ഷണിക്കണം. അവിടെ ചെല്ലുമ്പോൾ നീ ചെയ്യേണ്ട കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരും. ശമൂവേൽ പ്രവാചകൻ ബേത്ലഹേമിലെത്തി. മൂപ്പന്മാർ, പട്ടണ മൂപ്പന്മാർ വിറച്ചും കൊണ്ട് അവൻ്റെ അടുക്കൽ വന്നു. ഇശായിയും വന്നു. അവരൊന്നിച്ചിരിക്കുമ്പോൾ ഇശായിയുടെ മൂത്ത മകൻ എലീആബ് കയറി വന്നു. നല്ല പൊക്കമുണ്ട്, നല്ല പേഴ്സണാലിറ്റി ഉണ്ട്. ശമൂവേലിൻ്റെ പട്ടാളത്തിലെ ഒരു പട്ടാളക്കാരനാണ്. അവനെ കണ്ടപ്പോഴേ ശമൂവേൽ പ്രവാചകൻ പ്രാർത്ഥിക്കാനൊന്നും പോയില്ല. അവന് മനസ്സിലായി ഇത് തന്നെ രാജാവ്. ഇത്രയും പേഴ്സണാലിറ്റി ഉള്ള ഒരുത്തിനുള്ളപ്പോൾ വേറെ ആരെയും തിരഞ്ഞെടുക്കത്തില്ലല്ലോ. ശമൂവേൽ പ്രവാചകൻ പറയാ, ഇതാ ദൈവത്തിന്റെ അഭിഷക്തൻ അവന് മുമ്പാകെ വരുന്നു എന്ന് പറഞ്ഞാൽ എലീയാബാണ് ദൈവത്തിന്റെ അഭിഷക്തൻ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ അവനെ തിരഞ്ഞെടുത്തിട്ടില്ല. നീയും മുഖം നോക്കി, നീ പേഴ്സണാലിറ്റി നോക്കി, ഞാൻ ഹൃദയം നോക്കുന്ന ദൈവമാണ്. ഞാൻ അവനെ തിരഞ്ഞെടുത്തിട്ടില്ല. നല്ല പ്രവാചകനാണ് ശമൂവേൽ, ശരിയായ പ്രവാചകനാണ്. ശരിയായ പ്രവാചകന്മാർക്കും ചിലപ്പോൾ തെറ്റുപറ്റും. എങ്ങനെ അറിയാം? ശമൂവേലിന് തെറ്റുപറ്റിയല്ലോ. ചിലപ്പോൾ അവരും നോക്കും മുഖമൊക്കെ. അങ്ങനെ നോക്കിയപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തു, അല്ല അല്ല ഞാൻ തിരഞ്ഞെടുത്തില്ല. അടുത്ത മകൻ വന്നു, അബീനാദാബ്. അവനെ കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, അവനെ ഞാൻ തിരഞ്ഞെടുത്തില്ല. അടുത്ത ആൾ വന്നു, ശമ്മ. അവനെ കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ അവനെ തിരഞ്ഞെടുത്തില്ല. ഏഴ് മക്കളും ഏഴ് ആൺമക്കളെയും കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, ഇവരെ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. ശമൂവേൽ പ്രവാചകൻ ഇശായിയോട് ചോദിക്കും, ഇനി വേറെ മക്കൾ നിനക്ക് വല്ലയിടത്തും ഉണ്ടോ? അവൻ, ഇനി ഒരുത്തനുണ്ട്, ഇനി ഒരുത്തൻ, എട്ടാമത്തവൻ. ഏഴെന്ന് പറഞ്ഞാൽ പൂർണ്ണതയുടെ സംഖ്യ. ഏഴ് ആൺമക്കൾ ഉണ്ടായിക്കഴിഞ്ഞ് പൂർണ്ണതയിൽ ഇരിക്കുമ്പോഴാണ് അൺവാണ്ടഡ് ചൈൽഡായിട്ട് ദാവീദ് വന്നേക്കുന്നത്. അവനെ കാര്യമാക്കുന്നില്ല. അധികപ്പറ്റായിരുന്നു അവൻ വീട്ടിൽ. എട്ടാമതൊരുത്തൻ ആടിൻ്റെ പുറകെ നടക്കുകയാണ്. അവനെ ഇതുപോലെ യാഗസദ്യക്കൊന്നും ക്ഷണിക്കാനും നോക്കിയില്ല. അങ്ങനെ എണ്ണത്തിൽ പെടുന്നവനല്ല. അവൻ്റെ അപ്പൻ അവനെ മറന്നു. അപ്പൻ മറന്നപ്പോൾ അമ്മ ചോദിക്കേണ്ടിയായിരുന്നു, വേണ്ട, ദൈവം തന്നിട്ട് നമുക്ക് എട്ടാം മക്കളില്ലേ, നിങ്ങൾ ഏഴുപേരെയല്ലേ വിളിച്ചുള്ളൂ, അതെന്താ അവനെ വിളിക്കാഞ്ഞത്? അമ്മ ചോദിച്ചില്ല. അതുകൊണ്ടാണ് ദാവീദ് എഴുതിയ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊണ്ടു. അവൻ്റെ ഏഴ് ചേട്ടന്മാരിൽ ഒരൊറ്റയാൾ പോലും പറഞ്ഞില്ല, വിളിച്ചപ്പോൾ എന്തുകൊണ്ടാ അവനെ കൂടെ വിളിക്കാഞ്ഞത്, നമ്മൾ എട്ട് പേരല്ലേ, ഏഴുപേരെ മാത്രം എന്താ വിളിച്ചെന്ന് ചേട്ടന്മാരാരും തന്നെ പറഞ്ഞില്ല. എല്ലാവരും മറന്നു, എല്ലാവരും റിജക്റ്റ് ചെയ്തു, എല്ലാവരും തള്ളിക്കളഞ്ഞു, അവനെ ഗണ്യമാക്കിയില്ല, അവനെ അവഗണിച്ചു. അവൻ ഇതുപോലെയുള്ള ഫംഗ്ഷനിലൊന്നും ക്ഷണിക്കപ്പെടാൻ യോഗ്യനല്ല. അവനെ ക്ഷണിക്കേണ്ട ആളുകൾ, അവനെ മാനിക്കേണ്ട ആളുകൾ തന്നെ അവനെ അവഗണിച്ചു. എല്ലാവരും തള്ളിക്കളയുമ്പോൾ നീ ഓർത്തുകൊള്ളണം ഒരു കാര്യം, ഉറപ്പാ, എല്ലായിടത്തുനിന്നും നിനക്ക് ന്യായമായിട്ട് ലഭിക്കേണ്ട സ്ഥാനങ്ങൾ ലഭിക്കാതെ നീ തള്ളപ്പെടുമ്പോൾ ഓർത്തോണം, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാവരും വേണ്ട എന്ന് പറയുമ്പോൾ ഓർത്തോണം, ദൈവം പറയുന്നത് എനിക്ക് വേണം, എനിക്ക് വേണം. പ്രൈസ് ദ ലോർഡ്. ശമൂവേൽ പറഞ്ഞു, വേഗം ആളയച്ച് അവനെ വരുത്തുക. തൈലക്കൊമ്പിൽ തൈലം കൊണ്ട് വന്നിരിക്കുക. അഭിഷേകത്തിൻ്റെ തൈലം രാജാവിൻ്റെ തലയിലോട്ട് ഒഴിച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്യാനുള്ള തൈലക്കൊമ്പിൽ തൈലം കൊണ്ട് വന്നിരിക്കുക. ആ തൈലം ഇതുവരെ ചലിച്ചിട്ടില്ല, ആ തൈലം ഇതുവരെ ഒഴുകിയിട്ടില്ല. ആ തൈലം കൊമ്പിൽ നിന്ന് പുറത്തേക്ക് ഒഴുകണമെങ്കിൽ അതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവൻ അകത്തു വരണം. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ അഭിഷേകം വേറെ ആർക്കും തട്ടിക്കൊണ്ട് പോകാൻ കഴിയത്തില്ല. നീ വരുന്നത് വരെ നിന്റെ അഭിഷേകം തൈലം ചലിക്കത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് വന്നപ്പോൾ തന്നെ ദൈവം പറഞ്ഞു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ദാവീദ് പ്രതീക്ഷിച്ചില്ല, ദാവീദ് അപേക്ഷ കൊടുത്തിട്ടില്ല, ദാവീദ് ആരുടെയും റെക്കമെൻഡേഷന് വേണ്ടി പോയിട്ടില്ല, ഒരു സ്വാധീനം ചെലുത്തിയിട്ടില്ല, ഒന്നുമില്ല. അവനൊന്നും അറിയാതെ ഇരിക്കെ സ്വർഗം അവനെ തെരഞ്ഞെടുത്തു. അവൻ്റെ അപ്പനും അമ്മയും അവനെ അവഗണിച്ചിരിക്കെ സ്വർഗം അവനെ തെരഞ്ഞെടുത്തു. ആടുകളുടെ പുറകെ നടക്കുമ്പോൾ ദൈവം തീരുമാനിച്ചു, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്, ഇവനെ ഞാൻ അഭിഷേകം ചെയ്തു. നിന്റെ അഭിഷേകം നിന്നിൽ നിന്നല്ല വന്നത്, നിന്റെ ആഗ്രഹം കൊണ്ട് വന്നതല്ല, നിന്റെ താല്പര്യം കൊണ്ട് വന്നതല്ല, നീ അവനെ അറിയാതെ ഇരിക്കെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണ്. സ്തോത്രം, ദൈവമാണ് ചെയ്തത്. ദൈവമാണ് നിന്നെ കൊണ്ടുവന്നത്, ദൈവമാണ് നിന്നെ ആകർഷിച്ചത്. ചിലട്ട് പറയും, പാസ്റ്ററെ അങ്ങനൊന്നുമില്ല, ഞാൻ യോഗത്തിന് പോയിരുന്ന പ്രസംഗം കേട്ടപ്പോൾ കൈവെക്കുന്നേ ഉള്ളൂ, ഞാൻ യോഗത്തിന് പോയില്ലായിരുന്ന ദൈവം എന്ത് ചെയ്യാൻ പറ്റും? നിന്നെ യോഗത്തിന് കൊണ്ടുവരാൻ നിന്റെ അകത്തതിനുള്ള പ്രേരണ തന്നു ദൈവമാണ്. നീ അറിഞ്ഞില്ല, നീ അറിഞ്ഞില്ല, യോഗത്തിന് വിവരം നീ അറിയാൻ തക്കോണം ഇടവരുത്തിയത് ദൈവമാണ്. നിന്നുള്ള ദൂത് പറയുവാൻ എൻ്റെ വായിൽ വാക്കുകൾ തന്നത് ദൈവമാണ്. നീ യാദൃശ്യമായിട്ട് വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നത്. ഇന്ന് ദൈവം നിന്നെ കൊണ്ട് നിന്നെ തടയുവാനായിട്ട് ദുഷ്ടശക്തികൾ, പൈശാചിക ശക്തികൾ പോരാടിയതാണ്. ഇന്ന് നീ യോഗത്തിന് വരാതെ വണ്ണം പിശാച് നിന്നോട് പോരാടിയതാണ്. എന്നാൽ ദൈവം ഇന്ന് രാത്രി നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു. എന്തുകൊണ്ട്? ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന് നിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. നിന്റെ അപ്പൻ കാണുന്ന പോലെയല്ല ദൈവം നിന്നെ കാണുന്നത്, നിന്റെ അമ്മ നിന്നെ കാണുന്ന പോലെയല്ല ദൈവം നിന്നെ കാണുന്നത്, നിന്റെ സഹോദരങ്ങൾ നിന്നെ കാണുന്ന പോലെയല്ല ദൈവം നിന്നെ കാണുന്നത്. രാജാവിന്റെ അഭിഷേകം തലയിൽ കിട്ടി. ഇസ്രായേലിന്റെ രാജാവായിട്ട് ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. ശൗൽ രാജാവിനെ ദൈവം തള്ളി, അവന്റെ മേൽ ദുരാത്മാവ് വന്നു. അപ്പോൾ ദൈവത്തിന്റെ രാജാവായിട്ട് ഇസ്രായേലിന് ഇപ്പോൾ ഉള്ളത് ദാവീദ് മാത്രമാണ്. ഇനി ചെയ്യേണ്ടത് പെട്ടിയെല്ലാം എടുത്ത് അതിനകത്ത് ഡ്രസ്സുമെല്ലാം അടുക്കി വെച്ച് നേരെ കൊട്ടാരത്തിലോട്ട് ചെന്ന് അഭിഷേകം നഷ്ടപ്പെട്ടവനെ പിടിച്ചിറക്കി വിട്ടേച്ച് അവിടോട്ട് കയറിയിരുന്ന് ഭരിച്ചു തുടങ്ങിയാൽ മതി. അഭിഷേകം കിട്ടിയെങ്കിലും പിറ്റേ ദിവസം അവൻ രാജാവായില്ല, പിറ്റേ ആഴ്ചയും രാജാവായില്ല, പിറ്റേ മാസവും രാജാവായില്ല, പിറ്റേ ആണ്ടിലും രാജാവായില്ല. രാജാവിൻ്റെ അഭിഷേകം തലയിൽ വെച്ചുകൊണ്ട് ആടുകളുടെ പുറകെ നടക്കുക, രാജാവിൻ്റെ അഭിഷേകം തലയിൽ വെച്ചുകൊണ്ട് കിന്നരം വായിച്ച് നടക്കുക. എന്താ കാര്യം? അഭിഷേകം കൊടുത്ത് പിറ്റേ ദിവസം രാജാവാക്കിയിരുന്നെങ്കിൽ അവൻ ശൗൽ രണ്ടാമനായി തീരുമായിരുന്നു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമായി ദാവീദ് ആഗ്രഹമെങ്കിൽ കഷ്ടതയുടെ വഴിയിൽ കൂടെ അവനെ മച്ചുറാക്കി കൊണ്ടുവരണമായിരുന്നു, അവൻ ദൈവത്തെ രുചിച്ചറിയണമായിരുന്നു. അതിന് ദൈവം അവന് അവസരം കൊടുത്തു. അവൻ രാജാവിൻ്റെ അഭിഷേകം വാങ്ങിച്ചുകൊണ്ട് കാട്ടിൽ ആടുകളുടെ പുറകെ നടക്കുമ്പോൾ ആടുകളുടെ കാവൽക്കാരുണ്ട്, കൂലിക്കാരായ ഇടയന്മാരുണ്ട്, മറ്റ് ആട്ടിൻപറ്റങ്ങളെ മേയിക്കുന്ന ആളുകളുണ്ട്. അവർക്കാർക്കും മനസ്സിലായില്ല, അവർക്കെല്ലാം അറിയാവുന്ന ഇത്രയേ ഉള്ളൂ. ഇവൻ വീട്ടിൽ വരെ പോയി, അവിടെ ഏതോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഇവനെ വിളിച്ചു, അവൻ അവിടെ ചെന്നു, പിറ്റേ ദിവസം തിരിച്ചു വന്നു. എന്നാൽ ദാവീദിനറിയാം ഒരു കാര്യം, ഇവർക്കറിയാൻ വയ്യാത്തൊരു കാര്യം ദാവീദിനറിയാം. ഇവരറിയാവുന്ന എന്താണെന്നറിയാമോ? നിങ്ങളൊക്കെ വിചാരിക്കും ഞാനെന്നും ഈ ആടിൻ്റെ പുറകെ ഇങ്ങനെ നടക്കും, ഇതാണ് ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത്, ഈ ആടിൻ്റെ പുറകെ നടന്ന് എൻ്റെ ജീവിതം തീരും എന്നൊക്കെയായിരിക്കും നിങ്ങൾ വിചാരിക്കും. കുറെ കൊല്ലം കഴിയുമ്പോൾ ഒരു സീൻ റെഡിയനാകും ഞാൻ. ഇല്ല, അല്ല, ഒരു ദിവസം നിങ്ങളറിയും ഞാൻ ആരാണെന്ന്. ഇപ്പം നിങ്ങൾക്കറിയത്തില്ല ഞാൻ ആരാണെന്ന്, ഒരു ദിവസം നിങ്ങളറിയും ഞാനാണെന്ന്. എങ്ങനെ അറിയാം? എൻ്റെ തലയിൽ അഭിഷേകമുണ്ട്. അഭിഷേകം എന്നെ അതിൻ്റെ നിവൃത്തിയിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇന്നായിരിക്കുന്ന സ്ഥിതിയിൽ തന്നെ എന്നും ഇരുന്ന് അവസാനിക്കുമെന്ന് കരുതണ്ട. ഇതിനപ്പുറത്തേക്ക് ദൈവം എന്തോ നിയോഗം നിനക്ക് തന്നിരിക്കുക, എന്തോ അഭിഷേകം തന്നിരിക്കുന്നു, അവിടേക്ക് നിന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദ ലോർഡ്. ഓരോ അവസരമുണ്ടാകുകയാണ്. അഭിഷേകം പ്രാപിച്ച ദാവീദ് കാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓരോ അവസരമുണ്ടാകുക. എന്താ അവസരം? ഒരു ദിവസം ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ കാട്ടിൽ നിന്ന് ഒരു സമൂഹം ഇറങ്ങി വന്നു, ഒരു സമൂഹം, ഭയങ്കരനായ ഒരു സമൂഹം കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് സമൂഹത്തെ കണ്ടപ്പോൾ കൂലിക്കാരായ ആളുകൾ, ഇടയന്മാർ പേടിച്ച് അവരോടി നിലവിളിച്ചുകൊണ്ട് ഓടി. കൂലിക്കാരും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവരായ ഇടയന്മാർ ചെന്നായി വരുന്നത് കണ്ടാൽ അവരോടും. പിന്നെ സിംഹം വന്നാൽ അവിടെ നിൽക്കുമോ? അവരെല്ലാം നിലവിളിച്ചുകൊണ്ട് ചിലരുടെ അവരുടെ ഗ്രാമം വരെ ഓടി, ചിലരുടെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി, ചിലരുടെ വലിയ പാറ വലിഞ്ഞു കയറിയിരുന്നു, ചിലരുടെ വലിയ മരത്തിൽ കയറിയിരുന്നു. പക്ഷേ ആട്ടിൻകുട്ടിയെ കടിച്ചെടുത്തോണ്ട് പോകുന്നത് കണ്ടപ്പോൾ ദാവീദിനൊരു വ്യത്യാസം. ഇവർക്കാർക്കുമുള്ള പ്രതികരണമല്ല ദാവീദിനുണ്ടായത്, അവൻ്റെ മേലെ ഒരു ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. അവൻ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ബലം അവൻ്റെ ശരീരത്തിൽ അവൻ അറിഞ്ഞു, ഒരു ധൈര്യം അവൻ അറിഞ്ഞു. അവൻ പതുക്കെ സിംഹത്തിൻ്റെ പുറകെ നടന്നു. ആട്ടിൻകുട്ടിയെ കടിച്ചെടുത്തോണ്ട് പോകുന്ന സിംഹത്തിൻ്റെ പുറകെ ദാവീദ് നടന്നു ചെന്നു. സിംഹം പോലും അത്ഭുതപ്പെട്ട് കാണും. പോഷനായ ചെറുപ്പക്കാരൻ എൻ്റെ പുറകെ വരുന്നതിന് ആട്ടിൻകുട്ടിയിട്ട് ജീവനെ പിടിക്കേണ്ടി വരുമല്ലോ. മരത്തെ കയറിയെന്ന് ഇടയന്മാർ വിളിച്ചു പറഞ്ഞു, ദാവീദേ, അരുത് അരുത് അരുത്, സിംഹത്തിൻ്റെ പുറകെ പോകരുത്. ദാവീദൊന്നും കേൾക്കുന്നില്ല. അപ്പൻ്റെ ആടുകളെ ഞാൻ മേയിച്ചു, എൻ്റെ അപ്പൻ്റെ ആടുകളിൽ ഒന്നിനെ തട്ടിയെടുത്ത സിംഹത്തെ ഞാൻ വെറുതെ വിടത്തില്ല. അവൻ പുറകെ ചെന്ന് സിംഹത്തിൻ്റെ വായി കടിച്ചു. സിംഹം ആട്ടുംകുട്ടിയിട്ട് ചിവൻ്റെ നേരെ ചാടി വീണു. ചാടി വീണപ്പോൾ ദാവീദ് സിംഹത്തിൻ്റെ താടിക്ക് പിടിച്ചെടുത്ത് അതിനെ പൊക്കി അടിച്ചു കൊന്നു. മരത്തിന്റെ മുകളിലിരുന്ന ഇടയന്മാരൊക്കെ അത്ഭുതപ്പെട്ട് കണ്ണു തള്ളിപ്പ് ഇതെന്തുവാ, ഇശായിയുടെ മകൻ ദാവീദ് അവൻ സിംഹത്തെ എടുത്തടിക്കുന്നു. 14 വയസ്സപ്പോൾ പ്രായം കാണും, പ്രായം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 14 വയസ്സേ പ്രായമുള്ളൂ. 14 വയസ്സ് പ്രായമുള്ളൊരു കൊച്ചൻ സിംഹത്തെ അടിച്ചു കൊന്നിരിക്കുന്നു. ദാവീദ് തന്നെ അത്ഭുതപ്പെട്ട് കാണും, എൻ്റെ ദൈവമേ ഞാൻ തന്നെയാണ് ഈ സിംഹത്തെ കൊന്നത്. ഇടയന്മാരൊക്കെ മരത്തിൽ നിന്നിറങ്ങി വന്ന് പിന്നെ അവനെ കാണുന്നത് പഴയതുപോലല്ല. അവർ പറഞ്ഞ് നമുക്കില്ലാത്ത എന്തോ ഒന്ന് ഇവനിലുണ്ട്. ദൈവം വെളിപ്പെടുത്തും, എന്തിനാ നിന്റെ ജീവിതത്തിലേക്ക് സിംഹം കടന്നു വന്ന്, ദൈവം തന്ന നിനക്ക് തന്ന അവകാശത്തെ കടിച്ചെടുത്തെന്നറിയാമോ? നിന്റെ അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുവാനാ. പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുമാണ് അത് വെളിപ്പെട്ട് വരുന്നത്. ദൈവം അത് അനുവദിച്ചത് അതുകൊണ്ടാണ്. സിംഹത്തെ അടിച്ചിടുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും ഇവനിൽ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. നിന്റെ വീട്ടിലുണ്ടായ അതേ വിഷയമുണ്ടായ വീട് ഇന്നില്ല, ഒരു നാട് വിട്ടോടി. നിന്റെ ജീവിതത്തിലുണ്ടായ അതേ വിഷയമുണ്ടായ ആളിന്നില്ല, ആൾ ആത്മഹത്യ ചെയ്തു. നിന്റെ ജീവിതത്തിലുണ്ടായ അതേ രോഗമുണ്ടായ ആളില്ല, എന്നേ മരിച്ചുപോയി. നിന്റെ കുടുംബത്തിനുണ്ടായ അതേ പ്രശ്നമുണ്ടായി, കുടുംബങ്ങൾ തകർന്നുപോയി. പക്ഷേ നീ ഇന്നും ദൈവസ്ഥനിലായിരിക്കുന്ന കാരണം ഞാൻ പറയാം, ആ പ്രതിസന്ധികളുടെ നടുവിൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരഭിഷേകം ദൈവം നിന്റെ മേൽ പകർന്നിരുന്നു. അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട് നീ സമൂഹത്തെ വലിച്ചു കീറി. അനുഭവമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യോ. ഹല്ലേലൂയാ. സിംഹം പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് വെച്ച് ചുറ്റിത്തെരയുന്നു. സാത്താന്റെ ശക്തിയോട് പോരാടുവാൻ ദൈവം തന്നെ അഭിഷേകം തന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്നത് ഒരു കരടിയാണ്. ഒരു കൊല്ലമോ രണ്ടു കൊല്ലമോ ഒരു കരടി വന്ന് കരടി സിംഹത്തെക്കാൾ അതിന് ബലമുണ്ട്. കരടി കയറി പിടിച്ചാൽ പിന്നെ രക്ഷപ്പെടാനൊക്കത്തില്ല. കരടിയും വന്ന് ആട്ടിൻകൂട്ടത്തിന്ന് ഒരാട്ടിൻകുട്ടിയെ കടിച്ചെടുത്തോണ്ട് പോയി. എല്ലാവരും ഓടിപ്പോയി. ദാവീദിന് പിന്നെയും ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയുടെ വ്യാപാരമുണ്ടായി. 16 വയസ്സ് പ്രായം കാണും അവൻ നടന്നു എന്ന് ആ കരടിയെ അടിച്ചു. കരടിയുടെ വായിൽ നിന്ന് ആട്ടുംകുട്ടിയെ രക്ഷിച്ചു. ആ കരടിയെ അടിച്ചു കൊന്നു. സിംഹത്തെയും കരടിയെയും കൊന്നു കഴിഞ്ഞപ്പോൾ ദാവീദിനെ കുറിച്ചുള്ള കീർത്തി ഇടയന്മാരുടെ വീടുകളിലെല്ലാം അറിഞ്ഞു. ഇടയന്മാരുടെ ഗ്രാമങ്ങളിൽ പറച്ചിലായി. ഇശായിയുടെ ഇളയ മകന് നമുക്കില്ലാത്ത എന്തോ ഒന്നുണ്ട്. എന്താ ഉള്ളതെന്നറിയാമോ? അവനുള്ളത് അഭിഷേകമുണ്ട്. എൻ്റെ തലയെ ദൈവം എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തൈലം അവൻ്റെ തലയിൽ വീണതിൻ്റെ ശക്തിയാണ് അവനുള്ളത്. സിംഹത്തിൻ്റെ വായിലിരുന്ന ആട്ടിൻകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നല്ല ഇടയൻ വന്ന് സിംഹത്തെ കീറി ആട്ടിൻകുട്ടിയെ പിടിപ്പിച്ചത്. ആമോസിന്റെ പ്രവചനത്തിലുണ്ട്, സിംഹം ഒരു ആടിനെ പിടിച്ചിട്ട് അതിൻ്റെ ഒരു കാതോ ഒരു കാലോ ബാക്കി വന്നാൽ ആടിനെ രക്ഷിക്കും. സിംഹം ഒരു ആടിനെ പിടിച്ചിട്ട് അതിൻ്റെ കാലോ അതിൻ്റെ കാതോ സിംഹത്തിൻ്റെ വായുടെ വെളിയിൽ ഉണ്ടെങ്കിൽ അതിനെ രക്ഷിക്കും. എന്താ അർത്ഥം? ദുഷ്ട പിശാച് നിന്നോട് പോരാടി നിന്നെ മുഴുവൻ വിഴുങ്ങാൻ തുടങ്ങിയെങ്കിലും ഒരു കാത്, ദൈവ ശബ്ദം കേൾക്കാൻ ഒരു കാത്, ഒരു കാല് ദൈവസനിൽ മടക്കാൻ ഒരു കാല് നിനക്കുണ്ടെങ്കിൽ നിനക്ക് വിടുതലുണ്ട്. മുഴുവനും വിഴുങ്ങി. ഇനി ബാക്കിയുള്ളത് എന്താ? പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരനുഭവം, ദൈവശബ്ദം കേൾക്കാനുള്ള ഒരു അനുഭവം ഉണ്ട്. മതി മതി, അതുണ്ടെങ്കിൽ സിംഹം വിഴുങ്ങിയതിനെ മുഴുവൻ തിരിച്ചെടുത്തു തരുവാൻ ശക്തനാണ് നിന്റെ ദൈവോ. ആട്ടിൻകുട്ടിയെ ദാവീദ് തോളത്തെടുത്തുകൊണ്ട് വരുമ്പോൾ മരണത്തെ മുഖാമുഖം കണ്ട് ഈ സിംഹം കടിച്ചു കയറി തകർക്കുമെന്ന് വിചാരിച്ച ആട്ടിൻകുട്ടിയെ ആ സിംഹത്തിന്റെ കൂർത്തുമൂർത്ത കോൺപല്ലുകൾക്കിടയിൽ നിന്ന് വലിച്ചെടുത്ത് ആ ജയിച്ച ഇടയന്റെ തോളത്ത് വെച്ചുകൊണ്ട് അവൻ നടന്നു വരുമ്പോൾ വഴിയിലുള്ള കാട്ടുമൃഗങ്ങള് ചെന്നായി മുരണ്ടാലും കുറുക്കൻ കൂകിയാലും ഈ ആട്ടിൻകുട്ടിക്ക് പേടിയില്ല. എന്താ പേടിയില്ലാത്തത്? സിംഹത്തെ കീറിയ ഇടയന്റെ തോളിലാണ് ഇരിക്കുന്നത്. നീ പിന്നെ ഒന്നിനെയും പേടിക്കണ്ട, കാര്യമില്ല. തകർത്ത യേശുവിന്റെ കൈകളിൽ നീ ഇരിക്കുന്ന കാലത്തോളം ഒരു ദുഷ്ട ശക്തി നീ പേടിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. ആദാമ്യ വർഗത്തെ ദുഷ്ടമൃഗം വിഴുങ്ങി, പിശാച് വിഴുങ്ങി, അവന്റെ ചതിയിൽ പെടുത്തി, വഞ്ചനയിൽ കുടുക്കി, വിലക്കപ്പെട്ട കനി പറിച്ചു തിന്ന ആദാമും ആദാമ്യ വർഗം മുഴുവൻ വീഴ്ചയിൽ വീണുപോയി. ദുഷ്ടന്റെ കോൺപല്ലുകൾക്കിടയിൽ കിടക്കുമ്പോൾ നല്ല ഇടയൻ ഇറങ്ങി വന്നു. കാൽവറിയിൽ അവൻ ശത്രുവിനെ അടിച്ചു. ശത്രു അവന്റെ മേൽ ചാടി വീണു. സിംഹത്തിന്റെ കൂർത്തുമൂർത്ത നഖങ്ങൾ ദാവിദിന്റെ മേൽ മുറിവുകൾ ഉണ്ടാക്കിയതുപോലെ നസ്രയനായ യേശുവിന്റെ കൈകളും കാലുകളും തുളയ്ക്കപ്പെട്ടവൻ മുറിവേറ്റു. എന്നാൽ മുറിഞ്ഞ കാലുകൊണ്ട് അവൻ ശത്രുവിന്റെ തലയെ ചവിട്ടി തകർത്തു. പ്രൈസ് ദി ലോർഡ്. ആ നല്ല ഇടയനുമായി ഇതുവരെ നിനക്ക് ബന്ധമുണ്ടായിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ 2001 അവസാനിക്കുന്നതിന് മുൻപ് എന്ന് രക്ഷിക്കപ്പെടാനുള്ള തീരുമാനമെടുത്ത നീ പോകാവുള്ളൂ. എന്നെങ്കിലും ഒരിക്കൽ ആത്മീയ അനുഭവത്തിൽ നീ വന്നെങ്കിലും ഇന്ന് തണുത്തു പോയിരിക്കുകയാണെങ്കിൽ എന്ന് മടങ്ങി വരുവാൻ ഇന്ന് യഥാസ്ഥാനപ്പെടുവാൻ ദൈവം നിന്നെ വിളിക്കുന്നു. പത്തുപുരുത്തമായി ആത്മീയ അനുഭവം നിന്നെ കൊള്ളെങ്കിൽ ആത്മീയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ വിശ്വാസത്താൽ മുൻപോട്ട് കാലുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് എന്ന് രാത്രി നിന്നെ വിളിക്കുകയാണ്. അഭിഷേകം പ്രാപിച്ച ദാവീദ് കാട്ടില് സിംഹത്തെയും കരടിയും ഒക്കെ കൊന്നുകൊണ്ട് നടന്നാൽ അതിനുള്ള അഭിഷേകമല്ലല്ലോ, ഇത് സിംഹാസനത്തിൽ കയറാനുള്ള അഭിഷേകമാണ്. അതിന് അവസരം ഒരുക്കും. ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ അപ്പൻ പറഞ്ഞു, മോനെ ചേട്ടന്മാരെല്ലാം യുദ്ധത്തിന് പോയിട്ട് ഒരു വിവരമില്ല, 40 ഏലാ താഴ്വരയിൽ അവർ പാളയം ഇറങ്ങിയിരിക്കുന്നു, ഒരു വിവരവുമില്ല. നീ കുറേ അപ്പവും കുറേ മലരും ഇവിടെ എടുത്തുകൊണ്ട് അവരെ പോയി കണ്ട് വിശേഷം അറിഞ്ഞു വരണം. ദാവീദ് കുറേ അപ്പവും മലരും ഒക്കെ എടുത്ത് ഏലാ താഴ്വരയിൽ ചെന്നപ്പോഴേ ഒരു ശബ്ദം കേൾക്കാം, മല്ലനായി ഗോലിയാത്ത് 40 രാവിലെയും വൈകിട്ടും വന്ന് ദൈവജനത്തെ ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളിക്കുക, പൊക്കം കൂറിയ നെടുപ്പമുള്ളവൻ. അവൻ്റെ കുന്തത്തെക്കുറിച്ച് 5,000 തൂക്കമായിരുന്നു എന്ന് പറഞ്ഞാൽ 57 തൂക്കമുണ്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന കുന്തത്തിന്. താമ്രത്തിൻ്റെ കുന്തവും ഇരുമ്പിൻ്റെ അലകും, അതുകൂടാതെ അവൻ്റെ കയ്യിൽ വേലുണ്ട്, ആയുധമാണത്. അവൻ്റെ പരിചയമുണ്ട്, അവൻ്റെ ശിരസ്ത്രമുണ്ട്. ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നു നിന്ന് അവൻ വെല്ലുവിളിക്കുക. നിങ്ങളുടെ കൂടെ ഒരാളെ ഇങ്ങോട്ട് പറഞ്ഞുവിടെ, ഞാനവനും കൂടെ നിന്ന് യുദ്ധം ചെയ്യാം. ആര് ജയിക്കുമോ അവൻ്റെ സൈന്യം ജയിച്ചിരിക്കും. 40 ഇവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ട ശവല് ഞെട്ടി വിറയ്ക്കുക. അഭിഷേകം നഷ്ടപ്പെട്ട ശവലിൻ്റെ പട്ടാളക്കാർ ഓടി ഒളിക്കുകയാണ്. അവൻ്റെ മുമ്പിൽ നിൽക്കാൻ ഇവർക്ക് ധൈര്യമില്ല. അവൻ്റെ ശബ്ദം ഇവരെ കിടുകിട വിറപ്പിക്കുമ്പോഴാണ് ദാവീദ് കയറി ചെല്ലുന്നത്. ദാവീദ് എന്ന് ഈ ശബ്ദം കേട്ടപ്പോൾ അവൻ ചോദിക്കുന്നു, ഈ ദുഷ്ടനെ, ഈ മല്ലനായ ഗോലി അഗ്രചർമ്മിയെ കൊല്ലുന്നവന് രാജാവിന്ത് പ്രതിഫലം കൊടുക്കും. പിന്നെ പ്രതിഫലം പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. അഭിഷേകമുള്ളവനും അഭിഷേകമില്ലാത്തവനും പ്രതിസന്ധികളിൽ പ്രതികരിക്കുന്ന വ്യത്യസ്തമായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകമുള്ള ദാവീദ് ഭയപ്പെട്ടില്ല. അവൻ ചോദിക്കുന്നു, ഈ മല്ലനായി ഗോലിയാത്ര നിഗ്രഹിക്കാൻ രാജാവിൻ്റെ പ്രതിഫലം കൊടുക്കും. അത് കണ്ടുകൊണ്ട് ചേട്ടന്മാർ ഓടി വന്നു. അവനോട് മൂത്ത ചേട്ടൻ പറയുന്നു, നിന്റെ അഹങ്കാരവും നിങ്ങളുടെ ഭാവവും എനിക്കറിയാം. കുറെ ആടുള്ളതിനെ മരുഭൂമിയിൽ വിട്ടേച്ച നീ പടകാണാൻ വന്നിരിക്കുകയാണ്. ആടുകളെ മേയ്ക്കാൻ പൊക്കോണം. നിന്നെ പോലെയുള്ള ആളിന് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന ആടിൻ്റെ പുറകെ നടക്കുക. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് യുദ്ധം ചെയ്യാൻ കഴിവുള്ളൂ. നീ ആട്ടിടയൻ എന്നും ആടിൻ്റെ പുറകാണ്. നീ എന്തിനാ ഇവിടെ വന്നേക്കുന്നത് യുദ്ധം കാണാനോ? നീ അഹങ്കാരിയാ, നിന്റെ നെകളം. അതുകൊണ്ടല്ലേ നീ അങ്ങനെ ചോദിച്ചത്. അവൻ പറഞ്ഞ് ഞാൻ ഒരു വാക്കല്ലേ ആകെ പറഞ്ഞുള്ളൂ. ചേട്ടന്മാരെ, ഇതിൻ്റെ പേര് അഹങ്കാരമെന്നല്ല, ഇതിൻ്റെ പേര് നെകളമെന്നല്ല, ഇതിൻ്റെ പേര് അഭിഷേകമെന്നാ. അതുകൊണ്ടവൻ ചോദിച്ചത്, പ്രൈസ് ദി ലോർഡ്, ഈ ഗോലിയാത്തിനെ കൊല്ലുന്നവന് രാജാവെന്ത് പ്രതിഫലം കൊടുക്കും? ഈ ശബ്ദം ശൗലിന്റെ ചെവിയിൽ കേട്ടപ്പോൾ മുങ്ങിച്ചാകാൻ തുടങ്ങുന്നവൻ കച്ചി തുരുമ്പ് കണ്ടാലും കയറി പിടിക്കുമെന്ന് പറഞ്ഞ പോലെ ആ ബാലകനെ വരുത്തി ദാവീദിനെ വരുത്തി. നിനക്കെങ്ങനെ അറിയാം ഗോലിയാത്തിനെ നിനക്ക് എങ്ങനെ കൊല്ലുവാൻ കഴിയും? എങ്ങനെ സാധിക്കും? പിന്നെ അഭിഷേകം പ്രാപിച്ച് അന്നുപോലെ നടക്കുന്ന ഒരു കാര്യമുണ്ട്. യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെയും ദൈവം അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുക. കയ്യും വിരലുമൊക്കെ ദൈവം അഭ്യസിച്ചുകൊണ്ടിരിക്കുക. ഇവൻ കാട്ടിൽ എറിഞ്ഞുകൊണ്ട് നടക്കുക. എറിഞ്ഞെറിഞ്ഞ് ഇവൻ്റെ കൈക്ക് ആവശ്യമായ പരിശീലനം കൊടുത്തിട്ടേക്ക. ഇപ്പോഴാണ് ഗോലിയാത്തിനെ കണ്ടപ്പോഴവന് മനസ്സിലായ എന്തിനാ ദൈവം പരിശീലിപ്പിച്ചെന്ന്. ജീവിതത്തിനുണ്ടായ കൊച്ചു കൊച്ചു അനുഭവങ്ങളിൽ കഷ്ടതകളിലൊക്കെ ദൈവം നിന്നെ നടത്തി എന്തിനാണെന്ന് അറിയാമോ? ഇന്ന് നിന്റെ ജീവിതത്തെ നേരിടുന്ന പ്രതിസന്ധിയിൽ നീ ജയാളിയായി തീരുവാൻ വേണ്ടിയാണ്. ശൗൽ രാജാവ് പറഞ്ഞു, അവൻ ബാല്യം മുതൽ യോദ്ധാവാണ്. ശൗൽ അംഗീകരിക്കുന്നില്ല ദാവീദിനെ. ചേട്ടൻ അംഗീകരിക്കുന്നില്ല ദാവീദിനെ. അപ്പൻ അംഗീകരിച്ചില്ല ദാവീദിനെ. ആരും അംഗീകരിക്കുന്നില്ല. അവൻ ബാല്യം മുതൽ യോദ്ധാവ. നീ ഒരു കൊച്ചിയർക്ക നിനക്ക് എങ്ങനെ അവനെ നേരിടാൻ കഴിയും? മറുപടി ശ്രദ്ധിച്ചു കേട്ടോണം. അന്നേരം ദാവീദ് പറഞ്ഞ കാര്യമാണ് ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞത്, സിംഹത്തിൻ്റെയും കരടിയുടെയും കാര്യം. 1 ശമൂവേൽ 17:34 എഴുതിയിട്ടുണ്ട്, അടിയൻ ഒരിക്കൽ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ കാട്ടിൽ നിന്ന് ഒരു സിംഹം ഇറങ്ങി വന്ന്, പിന്നൊരിക്കൽ ഒരു കരടിയും വന്ന് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടി എടുത്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഞാൻ ചെന്ന് ആ സിംഹത്തെ അടിച്ചു, അതെൻ്റെ നേരെ ചാടി വീണപ്പോൾ അതിൻ്റെ താടിക്ക് പിടിച്ച് അതിനെ അടിച്ച് കൊന്നു, കരടിയെയും അങ്ങനെ തന്നെ കൊന്നു. സിംഹത്തെയും കരടിയെയും എൻ്റെ കയ്യിൽ തന്ന എൻ്റെ ദൈവം ഈ ഗോല്യാത്തിനെ എൻ്റെ കയ്യിൽ തരും. നിനക്ക് എങ്ങനെ അറിയാം ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നീ ജയിക്കുമെന്ന്? ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിനക്ക് ജയിക്കാൻ കഴിയുമെന്ന് എങ്ങനെ അറിയാം? മറുപടി, 10 കൊല്ലം മുമ്പ് എൻ്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ ദൈവം എനിക്ക് ജയം തന്ന അനുഭവം എനിക്കുള്ളത് കൊണ്ട് എനിക്കറിയാം ഇന്നത്തെ പ്രതിസന്ധിയിലും ദൈവം എനിക്ക് ജയം തരുമെന്ന്. വലിയ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ 8 വർഷം മുമ്പ്, 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ് മറ്റുള്ള ആളുകളുടെ സങ്കടം പറയാൻ കഴിയാതെ വീട്ടിൽ കിടന്ന് കരഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കുമല്ലോ എന്ന് വിചാരിച്ച് ശബ്ദം കേൾപ്പിക്കാതെ കണ്ണുനീര് മാത്രം ഒഴുക്കി ഒഴുക്കി രാത്രി മുഴുവൻ കരഞ്ഞ അനുഭവം എനിക്കുണ്ട്. എന്നാൽ ആ അനുഭവത്തിൽ എൻ്റെ ദൈവം എനിക്ക് ജയം തന്നെങ്കിൽ, എൻ്റെ ദൈവം എനിക്ക് വിടുതൽ തന്നെങ്കിൽ, എനിക്കെതിരെ വെല്ലുവിളിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ എൻ്റെ ദൈവം എനിക്ക് ജയം തരൂ. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം മേലാലും നടത്തുവാൻ വിശ്വസ്തനാണ്. ദൈവമതിലെ നിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് പറയാം, നിൻ്റെ ജീവിതത്തിൽ നീ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞു എന്നതാ, ദൈവത്തെ നീ രുചിച്ചറിഞ്ഞു എന്നതാ. നിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിന്നെ കൈപിടിച്ച് നടത്തിയ ദൈവത്തെ നിനക്കറിയാമെങ്കിൽ ഒരു പ്രശ്നത്തിന് മുമ്പിൽ നീ വാടിപ്പോകത്തില്ല, ഒരു പ്രശ്നത്തിന് മുമ്പിൽ വാടിപ്പോകത്തില്ല. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ രായപ്രമാണത്തിൻ്റെ ആപ്പുകൾ സന്തോഷിച്ച് അതിനെ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരിയത്ത് നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സാധിക്കത്തില്ലെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനം പറയും, നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും, നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഉറപ്പുണ്ടെങ്കിൽ അടുത്ത ആളുടെ കയ്യെ പിടിച്ച് പറഞ്ഞ്, ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും, 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 ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ വചനം ഉറപ്പു തരുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ സിംഹത്തിന് കഴിഞ്ഞ് കരട് കഴിഞ്ഞ് പിടിപ്പിച്ചെങ്കിൽ ഈ മലനായ ഗോലിയാത്തിന് മുമ്പിലും എൻ്റെ ദൈവം എനിക്ക് ജയം തരും. അത് കേട്ടപ്പോഴേ പടച്ചട്ട ഊരി അങ്ങോട്ട് കൊടുത്തു, ശിരസ്ത്രവും കൊടുത്തു. ഇതെല്ലാം ഇട്ടുകൊണ്ട് നടന്നപ്പോൾ ദാവീദിന് ശീലമില്ലാഞ്ഞത് കൊണ്ട് അതവൻ ഇട്ടുകൊണ്ട് നടക്കാനൊത്തില്ല. ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയിരുന്നെങ്കിൽ കല്ല് തെറ്റിപ്പോയെ. ഒരു കാര്യം ഓർത്തോളം, നീ ശീലിച്ചത് കൊണ്ട് നിനക്ക് ജയം തരാൻ ദൈവത്തിന് കഴിയും. നീ ശീലിക്കാത്ത ഒന്നും എടുത്തു വെക്കേണ്ട കാര്യമില്ല ജയത്തിന്. നിൻ്റെ പോരാട്ടത്തെ നീ ജയിക്കാൻ ഇപ്പോൾ നിനക്ക് എന്തുണ്ടോ അതുകൊണ്ട് ജയം തരാൻ കഴിയും. നിൻ്റെ പക്കൽ പടച്ചട്ടയില്ല, നിൻ്റെ പക്കൽ വാളുമില്ല, നിൻ്റെ പക്കൽ കുന്തവുമില്ല, ട്രഡീഷണലായി യുദ്ധത്തിന് വേണ്ടി ഒരായുധവുമില്ല. പാരമ്പര്യ ചിന്താഗതി അനുസരിച്ച് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടെങ്കിലേ യുദ്ധം ചെയ്യാനൊക്കത്തുള്ളൂ, ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം. അതൊന്നുമില്ല, ഒന്നുമില്ല. ആകെപ്പാട് ഇടയൻ്റെ സഞ്ചി, ഇടയൻ്റെ പൊക്കണും, ഇടയൻ്റെ കവണയുമുണ്ട്. മതി മതി, നിൻ്റെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക. ആവശ്യമില്ലാത്തൊന്നും സ്വീകരിക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ലാത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആരും തലയിൽ കൈവച്ചില്ലെങ്കിലും നിനക്ക് ആത്മാക്കളെ നേടാനൊക്കും, ഒരിടത്തൊന്നും അംഗീകാരം നിനക്ക് കിട്ടിയില്ലെങ്കിലും നിനക്കിടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. നീ പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് ദൈവം അത്ഭുതകരമായ സൗഖ്യം കൊടുക്കും. നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടും. നിനക്ക് ശീലിക്കാത്തതൊന്നും ആവശ്യമില്ല. നിൻ്റെ പക്കൽ എന്തുണ്ടോ ഇപ്പോൾ, ഇതുവരെ എങ്ങനെ നീ പരിചയിച്ചു, അതുകൊണ്ട് അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും, ദൈവത്തിന് കഴിയും. ബാക്കിയൊന്നും ആവശ്യമില്ല. നിനക്ക് വേണ്ടിയത് ദൈവം നിനക്ക് തരും, ദൈവം നിനക്ക് തരും. ദാവീദേ, നിൻ്റെ വിളി നീ തിരിച്ചറിഞ്ഞ് അതിലെ പോയാൽ മതി. ഓരോരുത്തർക്കും വ്യത്യസ്തമായ വിളിയാണ്, അവരവരുടെ വിളി തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോയാൽ മതി. ആ വിളി തിരിച്ചറിയാതെ മറ്റുള്ളവരുടെ വിളി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ നിന്റെ കല്ല് തെറ്റിപ്പോകും, കല്ല് പാളിപ്പോകും. സ്തോത്രം. പൊതുസദസ് ഞാൻ കൂടുതൽ പറയുന്നില്ല, മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായി കാണും. അടിയന് ശീലമില്ല, ശൗലിന്റെ പേര് ഇതൊക്കെ ഉണ്ടെങ്കിലും യുദ്ധക്കളത്ത് ഇറങ്ങാനൊക്കെ തുടങ്ങാം. അടിയന് ശീലമില്ല, ഇതിൻ്റെ ഒന്നും ബലത്തിലല്ല ജയം കിട്ടാൻ പോകുന്നത്. ജയം കിട്ടാൻ പോകുന്ന എൻ്റെ കർത്താവിൻ്റെ അഭിഷേകം എൻ്റെ പേരുള്ളതുകൊണ്ട് അവനതെല്ലാം ഊരി കൊടുത്തേ പാടേ ഇടേ സഞ്ചി ഇടയൻ്റെ പൊക്കണോ ഇടയൻ്റെ വസ്ത്രവും ഇടയൻ്റെ ആ കവണയും ഒക്കെ എടുത്തോണ്ട് താഴോട്ടിറങ്ങി തോട്ടിൽ നിന്ന് മിനസമുള്ള 5 കല്ലൂടെ പൊറുക്കിയെടുത്തു. 5 കല്ലൂടെ പൊറുക്കിയെടുത്തു തോട്ടിൽ നിന്ന്. ആ കല്ല് പൊറുക്കിയെടുത്തിട്ട് ഇവൻ നേരെ ഫലിസ്ത്യൻ മല്ലൻ്റെ നേർക്ക് ചെന്നു. അവൻ ചോദിക്കുക, നീ എന്നാ ഒരു നായുടെ നേർക്ക് വരുന്ന പോലെ എൻ്റെ നേരെ വരുന്ന ഒരു കല്ലും പൊറുക്കി പിടിച്ചോണ്ട് ഒരു വടിയും എടുത്തോണ്ട് നീ എന്തിനാ എൻ്റെ നേരെ വരുന്ന? ഞാൻ നായാണോ? ഞാൻ നിന്നെ ഇന്ന് കഷണം കഷണം ഗോലിയാത്ത് പറയാ ദാവീദിനോട്, നിന്നെ ഇന്ന് കഷണം കഷണമായിട്ട് നുറുക്കി ആകാശത്തിലെ പറവകൾക്ക് തീറ്റിയായിട്ടിട്ട് കൊടുക്കും. വലിയ വാള് ഗോലിയാത്തിൻ്റെ അരയ്ക്ക് കിടപ്പുണ്ട്. ഈ വാള് കൊണ്ട് കൊത്തി അരിയാൻ പോവുക ദാവീദിനെ. കൊച്ചി എറുക്കാനല്ലേ, കൊത്തി അരിഞ്ഞിട്ട് ഈ ഇറച്ചി ഇട്ട് കൊടുക്കാൻ പോവുക. ആകാശത്തിലെ പക്ഷികൾക്ക് അവരുടെ വിചാരമാണ്. ദാവീദ് ഇത്ര പറഞ്ഞോളൂ, നീ നിന്നിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ നേരെ വരുന്നു. അടുത്ത വാക്യം കേൾക്കണം, അവൻ പറഞ്ഞ ഒടുവിലത്തെ വാചകം കേൾക്കണോ, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും ഇന്ന് അറിയാനട വരും. ഇസ്രായേൽ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റിട്ടുണ്ടെന്ന് സർവഭൂമി അറിയാനിട വരും എന്നവൻ പറഞ്ഞിരുന്നെങ്കിൽ ഗോലിയാത്ത് വീഴത്തില്ല. മുഴുവൻ മഹത്വവും അവൻ ദൈവത്തിന് കൊടുത്തപ്പോഴാണ് ഗോലിയാത്ത് വീണത്. മുഴുവൻ മഹത്വവും നിന്റെ ദൈവത്തിന് കൊടുക്കാൻ നീ മനസ്സ് വെച്ചാൽ നിന്റെ മുമ്പിൽ ശത്രു വീഴാൻ പോവുകയാണ്. ഗോലിയാത്ത് അവനെ നേരെ അടുത്ത് വന്നപ്പോൾ ദാവീദ് അണികൾക്ക് നേരെ ഓടി. ഇസ്രായേൽ അണികൾ നിൽക്കുന്നത് തിരിച്ചോടി. അപ്പോൾ ഗോലിയാത്തും ഫെലിസ്റ്റിനൊക്കെ വിചാരിച്ച് അവൻ്റെ തോറ്റോടുന്നു. അവൻ ഇപ്പോഴേ തോറ്റോടിയതല്ല, എറിയണമെങ്കിൽ അകലം വേണം, അടുത്ത് നിന്നറിയാനൊക്കെയല്ലോ. ശത്രു വിചാരിക്കുന്ന ഈ തോറ്റോടുകയാണ്. കുറേ കഴിയുമ്പോഴേ അറിയത്തുള്ളൂ നിൻ്റെ ഓട്ടത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന്. സ്തോത്രം. ദാവീദ് ആ കല്ലെടുത്ത് കവണയിൽ വെച്ചു. കവണ കറക്കി ഗോലിയാത്തിൻ്റെ നേരെ അവൻ നോക്കി. ഇവൻ അഭിഷേകം പ്രാപിച്ചു കാട്ടിച്ചെന്ന സമയം മുതൽ ഇവൻ്റെ കൈകളെയും വിരലുകളെയും ദൈവം അഭ്യസിപ്പിച്ചിരിക്കുക. ഇതിനു വേണ്ടിയായിരുന്നു, ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു. അവൻ കറക്കി എറിഞ്ഞു ആ കല്ല് എന്ന് ഗോലിയാത്തിനെ നെറ്റിക്ക് കൊണ്ടു. ഗോലിയാത്ത് മുമ്പോട്ട് കവിണ് വീണു. അത് കണ്ടോണ്ട് ഗോലിയാത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പേടിച്ചോടി. ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിൻ്റെ വാള് വലിച്ചൂരി എടുത്ത് അവനെ കഴുത്ത് മുറിച്ചു. ഏത് വാളാ? നിന്നെ കഷണം കഷണമായിട്ട് വെട്ടി നുറുക്കി ആകാശത്തിലെ പക്ഷികൾക്ക് ഞാൻ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് ഗോലിയാത്തിന് കയറിയിരുന്ന വാള് ദാവീദിൻ്റെ ദേഹത്തൊരു പോറൽ പോലും ഏൽപ്പിച്ചില്ല. ആരാണ് വാള് കൊണ്ടുവന്ന് അവൻ്റെ കഴുത്തേൽ വീണത്? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഭരിക്കയില്ലെന്ന് മാത്രമല്ല, ആരുണ്ടാക്കിയോ അവൻ്റെ മേലെ തിരിച്ചു പായും. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഭരിക്കയില്ല. നിന്നെ വെട്ടി നുറുക്കുമെന്ന് പറയുന്നവർ, നിന്നെ കഷണം കഷണമാക്കുമെന്ന് പറയുന്നവർ, ആകാശത്തിലെ പക്ഷികൾക്ക് നിന്നെ എറിഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നവർ, അവരറിയുന്നില്ല അവരുടെ വാൾ അവരുടെ മേൽ തന്നെ വീഴുന്ന സമയമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ദുഷ്ടപിശാച് നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ഗൂഢാലോചനയും ഫലിക്കയില്ല. സാത്താന്റെ ശക്തികൾ നിന്നെ പിടിച്ചു തള്ളിയാലും, ദുഷ്ടശക്തി നിന്നെ പിടിച്ചു തള്ളിയാലും, ഈ ഭൂമി മുഴുവൻ ഇളകി മറിഞ്ഞാലും, നിന്റെ കാൽ വഴുതുവാൻ ഞാൻ ശത്രു നിന്നെ പിടിച്ചു തള്ളും, എന്നാൽ നിന്റെ കാൽ വഴുതുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. അങ്ങോട്ട് വീണ് കയ്യെ പിടിച്ചെന്ന് പറഞ്ഞ് എൻ്റെ കാൽ വഴുതുവാൻ എൻ്റെ ദൈവം സമ്മതിക്കയില്ല. എന്നെ കാക്കുന്ന ഒരുവനുണ്ട്. എൻ്റെ കണ്ണി ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ എൻ്റെ യഹോവയിൽ നിന്ന് വരുന്നു. എൻ്റെ കാൽ അവൻ സമ്മതിക്കയില്ല. നീ വീണെന്ന് ശത്രു വിചാരിക്കും, നിന്നെ വീഴിക്കാമെന്ന് ശത്രു വിചാരിക്കും, നിന്റെ വരുമാനത്തെ തകർക്കാമെന്ന് ശത്രു വിചാരിക്കും, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർക്കാമെന്ന് ശത്രു വിചാരിക്കും, നിന്റെ ശുശ്രൂഷ ഇല്ലായ്മ ചെയ്യാമെന്ന് ശത്രു വിചാരിക്കും, നിന്റെ കുടുംബത്തിന് സമാധാനം ഇല്ലായ്മ ചെയ്യാമെന്ന് ശത്രു വിചാരിക്കും, നിന്റെ ആരോഗ്യത്തെ തകർത്ത് രോഗിയാക്കാമെന്ന് ശത്രു വിചാരിക്കും, നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ തടയാമെന്ന് ശത്രു വിചാരിക്കും.
വിചാരിക്കോ നിന്റെ ജോലി ഇല്ലാതാക്കാമെന്ന് ശത്രു വിചാരിക്കോ നിന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ തകർക്കാമെന്ന് ശത്രു വിചാരിക്കോ എന്നാൽ ഒരു കാര്യം എന്ന് രാത്രി ഞാൻ പറയട്ടെ ദൈവം സമ്മതിക്കയില്ല ദൈവം സമ്മതിക്കയില്ല ദൈവം സമ്മതിക്കയില്ല
എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല എന്ന് മാത്രമല്ല ആരുണ്ടാക്കിയോ അവരുടെ മേൽ തിരിച്ചു പായും No weapon that formed against me shall prosper. എനിക്ക് വിരോധമായി ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലിക്കയില്ല ഉറപ്പണി എന്നോട് ചേർന്ന് പറഞ്ഞ് എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല ഹൃദയം കൊണ്ട് ദുഷ്ടശക്തികളെ കണ്ടുകൊണ്ട് പറ എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല എനിക്ക് വിരോധമായി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി എൻ്റെ കുടുംബത്തിന് വിരോധമായി എൻ്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി എൻ്റെ അഭിഷേകത്തിന് വിരോധമായി എൻ്റെ വിളിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല ഒരായുധവും ഫലിക്കയില്ല ഒരായുധവും ഫലിക്കയില്ല ഉറപ്പുണ്ടെങ്കിൽ അങ്ങോട്ടൊരു കയ്യെ പിടിച്ചെന്ന് പറഞ്ഞ് എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല ഫലിക്കയില്ല എനിക്ക് വിരോധമായി ഒരായുധവും ഫലിക്കയില്ല 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 ഫലിക്കയില്ലെന്ന് മാത്രമല്ല ആരെനിക്ക് വിരോധമായി ഉണ്ടാക്കിയോ അവിടേക്ക് തിരിച്ച് പായുന്നു എനിക്കെതിരായിട്ട് ആരായുധങ്ങൾ ഉണ്ടാക്കിയോ ആയുധങ്ങൾ ഉണ്ടാക്കിയവന്റെ നേരെ തിരിച്ചു പായുന്നു Praise the Lord ദുഷ്ടപിശാചിന്റെ കേന്ദ്രങ്ങൾ തകർക്കപ്പെടാൻ പോകുന്നു ശത്രുവിന്റെ ആയുധപ്പുരകൾക്ക് തീ വെച്ച് അവന്റെ വില്ലൊടിച്ച് അവന്റെ കുന്തം മുറിച്ച് അവന്റെ രഥങ്ങൾ തീയിലിട്ട് ചുട്ടുകളയുവാൻ ദൈവം നിനക്ക് അഭിഷേകം തന്നിരിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങളെ തടയുവാൻ കടന്നു വരുന്ന റാഞ്ചൻ പക്ഷികളുണ്ട് ആകാശത്തുനിന്ന് നിന്റെ ആരാധനയ്ക്കെതിരെ പോരാടുന്ന റാഞ്ചൻ പക്ഷികൾ വരും അബ്രഹാമിന്റെ യാഗത്തെ റാഞ്ചി കൊണ്ടുപോകാൻ വന്ന റാഞ്ചൻ പക്ഷികളുണ്ട് എന്നാൽ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു ഇതുപോലെ നിനക്കെതിരെ ഇറങ്ങി വരുന്ന റാഞ്ചൻ പക്ഷികളെ ഇന്ന് രാത്രി ആട്ടിക്കളയുവാനുള്ള അഭിഷേകം ദൈവം നിനക്ക് തന്നിരിക്കുന്നു നീ അവയെ ആട്ടിക്കളക ദുഷ്ടപിശാചേ എനിക്കെതിരെ കടന്നു വരുവാൻ നിനക്ക് അധികാരമില്ല നിനക്ക് അവകാശമില്ല എന്ന് രാത്രി നിന്നെ ഞാൻ ഭർഷിക്കുകയാണ് നിന്നെ ഞാൻ ആട്ടിക്കള എന്ന് രാത്രി അഞ്ചയമെടുക്കുകയാണ് നിന്റെ ആയുധം എനിക്ക് വിരോധമായി ഫലിക്കയില്ല ഫലിക്കയില്ല പുറപ്പാട് പുസ്തകത്തിൽ മോശ കൊടുത്തൊരു പ്രമാണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ആടിനെയോ കാളയോ മോഷ്ടാവ് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അങ്ങനെ മോഷണമുണ്ടായാൽ നിങ്ങൾ മോഷ്ടാവിനെ കൊണ്ടുവന്ന് ദൈവസ്ഥനെ നിർത്തിയിട്ട് പറയണം ഈ കള്ളൻ എൻ്റെ ആടിനെ മോഷ്ടിച്ചുകൊണ്ട് പോയി ഈ കള്ളൻ എൻ്റെ കാളയെ മോഷ്ടിച്ചുകൊണ്ട് പോയി അങ്ങനെ മോഷ്ടിച്ചു സത്യമാണെങ്കിൽ അഞ്ചു മടങ്ങ് പ്രസന്നിതിനെ കിട്ടും ഒരാട് പോയെങ്കിൽ അഞ്ചാടിനെ കിട്ടും ഒരു കാള പോയെങ്കിൽ അഞ്ച് കാളെ കിട്ടും ദുഷ്ടപിശാജ് ഏതെങ്കിലും കഴിഞ്ഞ കാലത്ത് അപഹരിച്ചുകൊണ്ട് പോയെങ്കിൽ നിന്റെ ആരോഗ്യത്തെ അപഹരിച്ചെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെ അപഹരിച്ചെങ്കിൽ നിന്റെ നന്മയെ അപഹരിച്ചെങ്കിൽ നിന്റെ വരുമാനത്തെ അപഹരിച്ചെങ്കിൽ എന്തെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവസ്ഥൽ അവനെ കൊണ്ടുവന്നിട്ട് പറയും ഈ ദുഷ്ടൻ അപഹരിച്ചിരിക്കുന്നു ഈ ദുഷ്ടൻ അപഹരിച്ചിരിക്കുന്നു എൻ്റെ കർത്താവേ അഞ്ച് മടങ്ങ് മടക്കി തരണമേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാഗ്ദാനമാണ് അവൻ അഞ്ച് മടങ്ങ് മടക്കി തരും ഇന്ന് രാത്രി അഞ്ച് മടങ്ങ് അവൻ്റെ പ്രോമിസ് നിനക്ക് മടക്കിത്തരും മടക്കിത്തരും അത് ഏറ്റെടുത്തുകൊണ്ട് പോകണം ദുഷ്ടപിശാച് അപഹരിച്ചതിനെ ഇന്ന് ദൈവസ്ഥലിൽ കൊണ്ടുവച്ചുകൊണ്ട് നിന്റെ അവകാശം നീ ക്ലെയിം ചെയ്യണം ക്ലെയിം ചെയ്യണം ദൈവനാമത്തിൽ ഇന്ന് രാത്രി നീ ക്ലെയിം ചെയ്തുകൊണ്ട് പോകാവുള്ളൂ ഇന്ന് രാത്രിന്റെ വിടുതലിന്റെ രാത്രിയാണ് ഇന്ന് രാത്രിന്റെ സൗഖ്യത്തിന്റെ രാത്രിയാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടിയുന്ന രാത്രിയാണ് 2001 തീരുന്നതിന് മുമ്പ് ദൈവം നിന്നെ ജീവിപ്പിക്കാൻ പോകുന്നു 2001 തീരുന്നതിന് മുമ്പ് ശത്രുവായുള്ള കണക്ക് നീ തീർത്തിട്ടെ അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കാവുള്ളൂ എന്ന് ദൈവം നിന്നെ വിടുവിക്കുന്നു മൗനമായിരിക്കാതെ നീ ദൈവസ്ഥലിൽ ആർത്തു വിളിച്ചു കൊള്ളുക എന്ന് നമ്മൾ ദൈവവചനത്തെ ആഘോഷിക്കുകയാണ് വി സെലിബ്രേറ്റ് ദ വേർഡ് ഓഫ് ഗാഡ് ദൈവത്തിന്റെ വചനത്തെ നാം ആഘോഷിക്കുകയാണ് കേൾവിക്കാരായിട്ടിരിക്കുകയല്ല ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് അതെന്നുള്ള ദൂതാണ് അതെന്റെ കുടുംബത്തോടുള്ള ദൂതാണ് എനിക്കറിയാം എന്റെ അനുഗ്രഹത്തിന്റെ ദിവസമാണ് എന്റെ വിടുതലിന്റെ ദിവസമാണ് എന്ന് ശത്രുവിനെ എന്റെ കാൽക്കീഴ് ഞാൻ ചതച്ചിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ തോറ്റു തോറ്റ് കിടക്കാനല്ല ദൈവം തന്നെ വിളിച്ചത് പരാജയപ്പെട്ട് കിടക്കാനല്ല ദൈവം തന്നെ വിളിച്ചത് നഷ്ടപ്പെട്ട് നടക്കാനല്ല ദൈവം തന്നെ വിളിച്ചത് നിന്നെ തല കുനിച്ചുകൊണ്ട് വാടി വാടി നടക്കുവാനല്ല ദൈവം തന്നെ വിളിച്ചത് ജയാളിയായി നിൽക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുവാൻ ദുഷ്ടപിശാചിനെ നിന്റെ കാൽക്കീഴെ ചതയ്ക്കുവാൻ ദൈവം തന്നെ വിളിച്ചിരിക്കുകയാണ്
ദൈവത്തെ സ്തുതിച്ചുകൊള്ളുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളുക, ദൈവത്തിന് അനുഗ്രഹം ഏറ്റെടുത്തുകൊള്ളുക. അടുത്തിരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്, അവരോട് പറഞ്ഞേക്ക് നിങ്ങൾ അടുത്തിരിക്കുന്നെന്നും പറഞ്ഞ് എനിക്കിന്ന് അനങ്ങാതിരിക്കാനൊക്കത്തില്ല, എനിക്ക് വായടച്ചിരിക്കാനൊക്കത്തില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, മാറിയിരുന്നു എന്ന് ഞാൻ അനുഗ്രഹം പ്രാപിച്ചേ പോകത്തുള്ളൂ, എന്ന് ഞാൻ വിടുതൽ പ്രാപിച്ചേ പോകത്തുള്ളൂ, എന്ന് ഞാൻ ജയത്തിന്റെ കൊടി ഉയർത്തിയേ പോകത്തുള്ളൂ, ശത്രുവിനെ വീഴ്ച ചെയ്യാൻ പോകത്തുള്ളൂ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കയില്ല, 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 ഫലിക്കയില്ല. ജയമെടുക്കുന്നു. നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു, നിന്റെ തലയിൽ അവൻ അഭിഷേകതൈലം പകരുന്നു, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി എന്ന് രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. Praise the Lord. ഒരു കയ്യിൽ ഗോലിയാത്തിന് വാളും മറ്റേ കയ്യിൽ ഗോലിയാത്തിന് തലയും എടുത്തുകൊണ്ട് ദാവീ നടന്നു വരുമ്പോൾ ഇസ്രായേൽ മുഴുവൻ ഇളകിപ്പോയി. അവർക്ക് മനസ്സിലായി അഭിഷേകം അവൻ്റെ മേലുണ്ടെന്ന്. ദൈവം സാഹചര്യമൊരുക്കും, ദൈവം അവസരമൊരുക്കും. നീ അറിയാത്തയിടത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നിട്ട് ദൈവം അവസരമൊരുക്കും. നിൻ്റെ അഭിഷേകത്തിലെ ശക്തി വെളിപ്പെടുത്തുവാൻ വെല്ലുവിളിക്കുന്ന ശക്തികൾ നിൻ്റെ മുമ്പിൽ വീഴും. ദൈവജനത്തെ വെല്ലുവിളിക്കുന്ന ശക്തികൾ നൂറ്റാണ്ടുകളായി തലമുറകളായിട്ട് ഓരോ ദേശങ്ങളെയും പട്ടണങ്ങളെയും ഓരോ ജനവർഗങ്ങളെയും പിടിച്ച് ബന്ധിച്ചിരിക്കുന്ന ദുഷ്ട ശക്തികൾക്കെതിരെ പോരാടുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അവൻ നിനക്ക് ധികാരം തന്നിരിക്കുക. എന്ന് രാത്രി നീ ജയമെടുത്തുകൊള്ളണം. നിന്നെ ദേശങ്ങളുടെ പ്രവാചകനായി ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. വംശങ്ങളുടെ പ്രവാചകയായി ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. നീ ഒളിച്ചിരിക്കാനുള്ളവനല്ല, നീ മറഞ്ഞിരിക്കാനുള്ളവനല്ല. ദൈവം നിന്നെ വെളിപ്പെടുത്താൻ പോകുന്നു, ദൈവം നിന്നെ ശുശ്രൂഷയെ വെളിപ്പെടുത്തുവാൻ പോകുന്നു. അവൻ മറ നീക്കി നിന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നു. ആരെല്ലാം നിന്നെ ഒതുക്കാൻ നോക്കിയാലും, ആരെല്ലാം നിന്നെ മറച്ചു വെക്കാൻ നോക്കിയാലും അവരുടെ കൈകൾ ബലഹീനപ്പെട്ടു പോകും. എന്നാൽ ദൈവത്തിന്റെ ബലമുള്ള കര നിന്നെ ഉയർത്തുമ്പോൾ, നിന്നെ താഴ്ത്തുമ്പോൾ ലോകത്തിൽ ഒരു ശക്തിക്ക് സാധ്യമല്ല. താങ്ക് യു ജീസസ്. ദൈവത്തെ സ്തുതിക്കാം, ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാം, മനസ്സോടും ദൈവത്തെ സ്തുതിക്കാം, പരമാർത്ഥതയോടെ ദൈവത്തെ സ്തുതിക്കാം. ഓ വി പ്രൈസ് യു ജീസസ്, വി താങ്ക് യു ലോർഡ്. ഞങ്ങൾ ഒന്നുമില്ലെന്ന് സമ്മതിക്കുന്ന അവിടുത്തെ കൃപയുടെ വലിപ്പത്തിനായി സ്തോത്രം, അവിടുത്തെ അഭിഷേകത്തിൻ്റെ വലിപ്പത്തിനായി സ്തോത്രം, അവിടെ നടത്തുന്ന വഴികൾക്കായി സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി നീ അയച്ചിരിക്കുന്ന വിടുതലിനായി സ്തോത്രം, ദുഷ്ട ശക്തികൾ ഞങ്ങളുടെ മുമ്പിൽ വീഴാൻ പോകുന്നുള്ളൂ സ്തോത്രം. ജയത്തിൻ്റെ കൊടി ഉയർത്തു, ജയത്തിന്റെ ആരോ മുഴക്കുവാൻ നിങ്ങൾക്ക് കൃപ തന്നത് കൊണ്ട് സ്തോത്രം. ഇസ്രായേൽ കന്യകമാര് പാടി, ശൗൽ 1000 കൊന്നു, ദാവീദ് 10000 കൊന്നു. ശൗലിന്റെ അകത്ത് അസൂയയായി, അസൂയ ദുരാത്മാവ് വന്ന് ശൗല് മാനസിക രോഗിയായി തീരുമ്പോൾ ദാവീദ് കിന്നരം വായിച്ചുകൊണ്ട് നിൽക്കുക. അഭിഷക്തന്റെ കിന്നരം വായനയിൽ ഭൂതങ്ങൾ പുറത്തു പോകും. ആത്മാവിൻ്റെ അഭിഷേകം നിൻ്റെ മേലുണ്ടെങ്കിൽ നിൻ്റെ പാട്ടിൻ്റെ ശബ്ദം കേട്ടാൽ മതി, ദുഷ്ടശക്തികൾ മാറിപ്പോകും. ദുഷ്ടശക്തികൾ നിൻ്റെ ശബ്ദത്തെ ദൈവം അഭിഷേകം ചെയ്യും, നിൻ്റെ വാക്കുകൾ ദൈവം അഭിഷേകം ചെയ്യും, നിൻ്റെ ചലനത്തെ ദൈവം അഭിഷേകം ചെയ്യും, നിൻ്റെ നൃത്തത്തെ ദൈവം അഭിഷേകം ചെയ്യും, നിൻ്റെ കയ്യടിയെ ദൈവം അഭിഷേകം ചെയ്യും. കയ്യടിക്കുന്നതൊക്കെ വെറുതെ താളത്തിന് കയ്യടിക്കാൻ ധരിക്കരുത്, അത് സ്പിരിച്വൽ വാർഫെയറിൽ ദൈവം ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അതെങ്ങനെ അറിയാം, എങ്ങനെ അറിയാം എന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമല്ല എങ്കിലും അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഇയ്യോബിൻ്റെ പുസ്തകം 7:7 എഴുതിയിട്ടുണ്ട്, എൻ്റെ ശത്രു ദുഷ്ടനെ പോലെയും എൻ്റെ എതിരാളി നീതികെട്ടവനെ പോലെയുമാണ്. അതിനെക്കുറിച്ച് താഴോട്ട് എഴുതിയിരിക്കുന്നു, ദൈവം അവനെ ആദരിക്കാതെ എഴുതു കളയും, തൃക്കയിൽ നിന്ന് അവൻ ചാടിപ്പോകാൻ ശ്രമിക്കും, മനുഷ്യൻ അവൻ്റെ നേരെ കൈകൊട്ടും.
നിന്റെ ശത്രുവിന്റെ നേരെ നീ കൈകൊട്ടും, കൈകൊട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ശത്രുവിനെ അവന്റെ സ്ഥാനത്തു നിന്ന് വരട്ടി ഓടിക്കും. പ്രൈസ് ദ ലോർഡ്. അത് വാർഫെയറിന്റെ ആയുധമാണ്. ആത്മാവിൽ നിറഞ്ഞ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ട് നീ കൈയടിച്ചാൽ ശത്രുവിനെ, നിനക്കെതിരെ പോരാടുന്ന ശത്രുവിനെ അവൻ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വരട്ടി ഓടിക്കും. നമ്മുടെ കൈകൾ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും കൈകൾ കൊട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താം. വി പ്രൈസ് യു ലോർഡ്, വി താങ്ക് യു ലോർഡ്. നിന്റെ സ്ഥാനത്ത് തന്നെ ഞങ്ങൾ വരട്ടി ഓടിക്കുകയാണ്, നിന്റെ സ്ഥലത്ത് തന്നെ ഞങ്ങൾ വരട്ടി ഓടിക്കുകയാണ്. നിനക്ക് അവിടെ ഇരിക്കാൻ കഴിയാതെ വണ്ണം നിനക്കെതിരെ ഞങ്ങൾ വരികയാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ആത്മീയ ആയുധങ്ങളാണ്. ഇതിന്റെ മേൽ ദൈവ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ ശബ്ദത്തിന്റെ മേൽ ദൈവ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ അഭിഷേകത്തിന്റെ ശക്തിയാൽ ശത്രുവിനെ അവന്റെ സ്ഥലത്തു നിന്ന് ഞങ്ങൾ വരട്ടി ഓടിക്കുന്നു. എന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുന്നു, 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 ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്വാതന്ത്ര്യമായി, കൈയടിച്ചപ്പോഴത്തേ സ്വാതന്ത്ര്യമായി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ്. എപ്പോഴെങ്കിലും മനസ്സ് വിഷമിക്കുമ്പോൾ കൈയടിച്ച് ദൈവത്തെ അങ്ങ് ആരാധിച്ചാൽ മതി. എപ്പോഴെങ്കിലും അന്തരീക്ഷം ഡൗൺ ആകുമ്പോൾ കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചാൽ മതി. ഈ കൈക്കെതിരെ ശത്രു പോരാടും. നിന്റെ കൈ അടിപ്പിക്കാതിരിക്കാൻ ശത്രു നോക്കും. കാരണം ശത്രുവിനെതിരെ ദൈവം ഉപയോഗിക്കുന്ന സിമ്പിൾ വെപ്പണാണ് അത്. ദാവീദിന്റെ കവണയിലെ കല്ലുപോലെ ശക്തിയുള്ളതാണ്. ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ശൗലിന്റെ മേലുള്ള ദുരാത്മാവ് ഇറങ്ങിപ്പോകും. ദുരാത്മാവ് ഇറങ്ങിപ്പോയെങ്കിലും അസൂയ ഇറങ്ങിപ്പോയി. അവന് മനസ്സിലായി ഇവന്റെ അഭിഷേകമുള്ള കാലത്തോളം എന്റെ കിരീടം ഉറയ്ക്കത്തില്ല, എന്റെ സിംഹാസനം ഉറയ്ക്കത്തില്ല, താഴോട്ടിത് മക്കളിലേക്ക് ഇറങ്ങി വരത്തില്ല. അതുകൊണ്ട് ഒരു ദിവസം അവൻ കിന്നരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരുന്ന കുന്തം എടുത്ത് കിന്നരം വായിക്കുന്ന ദാവീദിന്റെ മേൽ എറിഞ്ഞു. ആ കുന്തം ചെന്ന് ദാവീദിന്റെ നെഞ്ച് തുളച്ച് ഭിത്തിയെ തറച്ചു നിൽക്കുമെന്ന് അവൻ വിചാരിച്ചത്. എന്നാൽ അഭിഷക്തൻ അവിടെ നിന്ന് മാറിക്കളഞ്ഞു. ദൈവം അവനെ മാറ്റിയത് കൊണ്ട് കുന്തം ചെന്ന് ചുവരെ തറച്ചു നിന്നു. ചുവരെ തറച്ച് ദാവീദ് നിൽക്കാൻ തൊട്ടടുത്ത് കുന്തം വന്ന് നിൽക്കുക. കുന്തം വലിച്ചൂരി തിരിച്ചൊരേറെറിഞ്ഞാൽ ശൗലിനേക്കാൾ ഉന്നം ദാവീദിനാ ഉള്ളത്. അതവൻ തെളിയിച്ച ഗോല്യാത്തിൻ്റെ അടുക്കൽ അവൻ എറിഞ്ഞിരുന്നെങ്കിൽ ശൗൽ അവിടെ പെടഞ്ഞ് പെടഞ്ഞ് തീരുമായിരുന്നു. തിരിച്ചറിയരുത്, തിരിച്ചറിയരുത്, കുന്തം തിരിച്ചറിയരുത്, കുന്തം തിരിച്ചറിയരുത്. എറിയാതിരുന്നാൽ എന്ത് പറ്റും? എറിയാതിരുന്നാൽ എന്ത് പറ്റുമെന്ന് ഞാൻ പറയാം. ദാവീദിന് നേരെ ആയുധം പ്രയോഗിച്ച ശൗലിൻ്റെ ഒടുവിൽ ആയുധം എവിടെ ചെന്നറിയാമോ? യുദ്ധം മുറിഞ്ഞിട്ട് വന്നപ്പോൾ അവൻ്റെ ആയുധം നിലത്തോട്ട് കുഴിച്ചു വെച്ചാൽ ശൗൽ എടുത്തൊരു ചാട്ടം. അവൻ്റെ സ്വന്തം ആയുധത്തിൽ അവൻ്റെ വയറ് പടർന്ന് കുടലെ തുളച്ച് കയറിയേതാ ദാവീദിനെ എറിഞ്ഞത്. പ്രൈസ് ദ ലോർഡ്. ദാവീദിനെ എറിഞ്ഞ് തിരിച്ചറിയാതിരുന്നാൽ എറിഞ്ഞവൻ്റെ കുടൽ തുളച്ച് ആയുധം തന്നെ ചെല്ലും. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ലെന്ന് മാത്രമല്ല, ആരുണ്ടാക്കിയോ അത് അവൻ്റെ കുടൽ തുളയ്ക്കുവാൻ പോകുകയാണ്. നീ ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്, തിരിച്ചറിയരുത്, ഒരു പ്രതികാരവും ചെയ്യരുത്, പകരത്തിന് പകരം ചെയ്യരുത്, തിരിച്ചു നിൻ്റെ ആയുധം എടുക്കരുത്. നീ ഒന്നും ചെയ്യരുത്, വിഷയം ദൈവത്തിന് വിട്ടുകൊടുക്ക. ദൈവം പ്രവർത്തിപ്പാൻ ക്ഷമയോടെ കാത്തിരിക്കുക, ദൈവം പ്രവർത്തിപ്പാൻ സഹിഷ്ണുതയോടെ കാത്തിരിക്കുക. കാര്യം നിന്റെ ദൈവത്തെ ഏൽപ്പിച്ചിട്ട് ദൈവം പ്രവർത്തിപ്പാൻ സഹിഷ്ണുതയോടെ കാത്തിരുന്നാൽ ഒരു കാര്യം ഉറപ്പുണ്ട്, ഉറപ്പുണ്ട്, നീ ലജ്ജിച്ചു പോകത്തില്ല. നീ ലജ്ജിച്ചു പോകുവാൻ ദൈവം ഇടവരുത്തുകയില്ല. നീ ലജ്ജിപ്പാൻ ദൈവം സമ്മതിക്കയില്ല. ദാവീദ് തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിയാഞ്ഞത് കൊണ്ട് ശൗലിന്റെ അന്ത്യത്തിൽ ശൗല് സ്വന്തം ആയുധത്തിന്മേൽ തന്നെത്താൻ വീണ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതിന് മുമ്പുള്ള സംഭവം പറയാം. കുന്തം പറഞ്ഞു കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ശൗല് സൈന്യത്തെയും കൂട്ടി ദാവീദിനെ കൊല്ലാനിട്ട് ഓടിക്കുക. അഭിഷേകം കിട്ടിയില്ലായിരുന്നെങ്കിൽ ആടിൻ്റെ പുറകെങ്കിലും നടക്കായിരുന്നു. അഭിഷേകം കിട്ടിയപ്പോൾ കൊല്ലാനിട്ട് ഓടിക്കുക. എന്താ തെറ്റിയത്? ഒന്നും തെറ്റിയതില്ല. അഭിഷേകത്തിന് വില കൊടുക്കണം, അത്രയേ ഉള്ളൂ. നിന്റെ അഭിഷേകത്തിന് വില കൊടുക്കണം. ഇല്ലെങ്കിൽ വീട്ടിൽ പോയിരുന്നോ? അഭിഷേകത്തിന് വില കൊടുക്കണം. വീട്ടിൽ വെറുതെ കട്ടിലേ കിടന്ന് ഒന്നും ചെയ്യാതെ ഇരിക്കാമെങ്കിൽ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി കട്ടിലേക്ക് കയറിയിരിക്കുക. ഒരു യോഗത്തിനും പോകല്, പ്രാർത്ഥനയ്ക്ക് പോലും ഒന്നിനും പോകല്, പോരാട്ടം ഉണ്ടാകത്തില്ല. കാരണം അവൻ്റെ പൂണി കിടക്കുകയാണല്ലോ.
എന്നാൽ നീ കർത്താവിനോട് എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ മുന്നമേ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെയുള്ള പോരാട്ടം ശക്തമാകും, ശക്തമാകും. ദാവീദ് ആടിൻ്റെ പുറകെ നടന്നിരുന്ന കുഴപ്പമില്ല, അഭിഷേകം അവൻ്റെ മേൽ വീണതുകൊണ്ട് അവന് പോരാടാനേ ഒക്കത്തുള്ളൂ. അവനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, അവൻ യോദ്ധാവാകുന്നു, അവൻ യോദ്ധാവാകുന്നു. യോദ്ധാവും സൈനികനുമായിട്ട് വ്യത്യാസമുണ്ട്, സൈനികനും യോദ്ധാവുമായിട്ട് വ്യത്യാസമുണ്ട്. സൈനികൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷൻ, ഒരു ജോലി. പട്ടാളക്കാരൻ, പട്ടാളക്കാരനും പോരാളിയുമുണ്ട്, രണ്ടും രണ്ടാണ്. പട്ടാളക്കാരിൽ തന്നെ പോരാളികളുണ്ട്. എങ്ങനെ അറിയാം? യുദ്ധം വരുന്നെന്നറിഞ്ഞാൽ സാധാ പട്ടാളക്കാരൻ അവധിയെടുക്കാൻ നോക്കും, വീട്ടിൽ നിന്ന് ടെലിഗ്രാം അടിച്ച് വരുത്തും, അസുഖമാ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. അവൻ അവന് ജോലിക്ക് ചെയ്യുന്നതെന്നുള്ളേ ഉള്ളൂ. പോരാളി അങ്ങനല്ല, യുദ്ധമുണ്ടെന്ന് പറയുമ്പോഴേ അവന് കുതിപ്പാണ്. അവനെ യുദ്ധക്കളത്തിൽ ചെന്നാൽ മതി, ശത്രുവിനെ നേരിട്ട് കണ്ടാൽ മതി, അതാണ് അവൻ്റെ ആഗ്രഹം. ഇതാ സൈനികനും പോരാളിയുമായിട്ടുള്ള വ്യത്യാസം. ദൈവത്തിൻ്റെ പട്ടാളത്തിൽ സൈനികരെ വേണ്ട, ദൈവത്തിൻ്റെ പട്ടാളത്തിൽ പോരാളികളെ മതി. പോരാളികളെ, ശത്രുവിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറുന്ന വീരന്മാരെ, വീരാംഗനകളെയാണ് ദൈവത്തിന് വേണ്ടിയത്. പ്രൈസ് ദ ലോർഡ്. ദാവീദ് ആ ഇനമായിരുന്നു, അതുകൊണ്ട് ദാവീദിനെതിരെ പോരാട്ടമുണ്ടായി. ദാവീദും യോനാഥാൻ ഹൃദയം പറ്റിച്ചേർന്നു. പക്ഷേ ദാവീദ് പറഞ്ഞു, യോനാഥാനെ നിൻ്റെ അപ്പൻ എന്നെ കൊല്ലും, അറിഞ്ഞിട്ട് വരണം, ഞാൻ ഏസൽ കല്ലിൻ്റെ ഇപ്പുറത്ത് ഇരിക്കാം. നീ അപ്പനോട് ചോദിച്ചിട്ട് അവൻ എന്നെ കൊല്ലുവന്നാണെങ്കിൽ നീ വന്നൊരു അമ്പ് ചെയ്തിട്ട് അമ്പ് അപ്പുറത്താണെന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. അന്നേരം എനിക്ക് മനസ്സിലാകും, ശൗൽ എന്നെ കൊല്ലാൻ തീരുമാനിച്ച് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടോളാം. അമ്പ് ഇപ്പുറത്താണെന്ന് പറഞ്ഞാൽ അമ്പ് എടുത്തോണ്ട് ഞാൻ നടന്ന് നിൻ്റെ അടുക്ക വരാം. ശൗൽ എന്നെ കൊല്ലുകയായിരുന്നു, എനിക്ക് മനസ്സിലായി. രണ്ട് ദിവസം അവിടെ ഒളിച്ചിരിക്കുക, അവിടെ ഏസൽ കല്ലിൻ്റെ അവിടെ. ദാവീദിന് മാത്രമല്ല ഏസൽ കല്ല്, നമുക്കെല്ലാം ഏസൽ കല്ലുകളുണ്ട്. എന്തുവാ പ്രാർത്ഥിക്കുന്നത്? അമ്പ് അപ്പുറത്ത് വീഴണം, ഇപ്പുറത്ത് വരല്ലേ. അമ്പ് അപ്പുറത്ത് വീഴണം, യോനാഥാൻ്റെ സൈഡിലോട്ട് വീഴണം. എൻ്റെ ഇപ്പുറത്തോട്ട് വീഴുകയാണെങ്കിൽ ശൗൽ എന്നെ കൊല്ലും. യോനാഥാൻ വന്ന് അമ്പ ചെയ്തു. അമ്പ ചെയ്തിട്ട് ഭൃത്യൻ പോകുന്ന നേരത്ത് പറഞ്ഞു, ഭൃത്യനോട് പറഞ്ഞു, അമ്പതിൻ്റെ അപ്പുറത്ത്. ആവിനെ മനസ്സിലായി തീർന്നു, ശൗൽ കൊല്ലും. കൂടെയുള്ള ഭൃത്യനെ പറഞ്ഞു വെച്ചിട്ട് യോനാഥാനും ദാവീദും കൂടെ സംസാരിച്ച് ചുംബിച്ച് പിരിഞ്ഞു. ദാവീദ് തീരുമാനിച്ച് അന്യ നാട്ടിൽ പോയി ജീവിക്കാം, ഒറ്റയ്ക്ക് ആരും അറിയാതെ അലഞ്ഞ് ജീവിക്കാം, പ്രാണനല്ലേ വലുത്. പക്ഷെ പോകുമ്പോൾ പോരാളി ആയതുകൊണ്ട് കയ്യിലൊരു ആയുധം വേണം, ആയുധമില്ല. നോബിൽ ചെന്ന് അഹിമലേക്ക് പുരോഹിതനോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരണം, രാജാവ് എന്നെ ഒരു പ്രധാന കാര്യത്തിന് അയച്ചിരിക്കുകയാണ്, എൻ്റെ കൂടെ മറ്റാളുകൊണ്ട് ഞാൻ കഴിക്കാനൊന്നുമില്ല, അഞ്ച് അപ്പം തരണം. അവൻ പുരോഹിതൻ പറഞ്ഞു, വിശുദ്ധ അപ്പം മാത്രമേ ഇവിടെ ഉള്ളൂ, ഒരാഴ്ച വിശുദ്ധ മന്ദിരത്തിൽ ഇരുന്നിട്ട് ഏഴാം ദിവസം അത് മാറ്റി വെക്കണം, പുതിയ അപ്പം വെക്കണം. അപ്പോൾ പഴയ അപ്പം പുരോഹിതന്മാർക്ക് മാത്രം എടുത്ത് തിന്നാൽ അത് മാത്രം ഇവിടെ ഇരിപ്പുണ്ട്. ദാവീദ് പറഞ്ഞു, അതിനേക്കാൾ നല്ല അപ്പം വേറെ ഇല്ലല്ലോ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏഴ് ദിവസം ഇരുന്ന അപ്പമല്ലേ, അത് ഞാൻ തിന്നോളാം. അത് വാങ്ങിച്ചു. വാള് വേണം, യുദ്ധത്തിന് ഒന്നുമില്ല, കയ്യിലൊരു ആയുധവും ഇല്ല, ധൃതി വെച്ച് വന്നുകൊണ്ട് ഒന്നും എടുക്കാനത്തില്ല. ദൈവൻ പറഞ്ഞു, അപ്പോൾ അഹീമലേക്ക് പറയുകയാണ്, ഇവിടെ ആയുധമില്ലല്ലേ, ദൈവത്തിൻ്റെ ആലയമല്ലേ, ദൈവത്തിൻ്റെ ആലയത്തിൽ ആയുധമുണ്ടോ? അന്നത്തെ കാര്യം പറയുന്നു കേട്ടോ. അഹീമലേക്ക് പറഞ്ഞ് ദൈവത്തിൻ്റെ ആലയത്തിൽ ആയുധമൊന്നുമില്ല. ദാവീദ് പറഞ്ഞു, ഒന്നുമില്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, ഇവിടെ ഒരു മെമ്മോറിയലായിട്ടൊരു ഒന്ന് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്, ഒരു ആയുധം. ഏതാണെന്നറിയാമോ? ഏലാ താഴ്വരയിൽ നീ ഗോലിയാത്തിനെ കൊന്നപ്പോൾ ഗോലിയാത്തിൻ്റെ വാളെടുത്തില്ലേ, അതിവിടെ ഏഫോദിൻ്റെ പുറകിൽ ഒരു ശീലയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദാവീദ് പറഞ്ഞു, അതിനെപ്പോലെ വേറെ ഒരു ആയുധമില്ല, അതെനിക്ക് തന്നാൽ മതി. അത്യാവശ്യം നിനക്ക് വരുമ്പോൾ നിനക്ക് വേണ്ടി ഏഫേദിൻ്റെ പുറകിൽ ശീലയിൽ പോകുന്നൊരു ആയുധം ഇരിപ്പുണ്ട്. ഏതാണെന്നറിയാമോ? പണ്ട് ദൈവം നിന്നെ വിടുവിച്ചതിൻ്റെ ഓർമ്മ. പണ്ടേലെ താഴ്വരയിൽ നിന്നെ കഷണം കഷണമായി നുറുക്കുമെന്ന് പറഞ്ഞ ആ വാള് നിൻ്റെ കയ്യിൽ തന്ന് ആ പറഞ്ഞവൻ്റെ മേൽ വീണ അതുണ്ടല്ലോ, അത് കയ്യിൽ പിടിക്കുമ്പോഴെല്ലാം ദാവീദ് സ്തോത്രം പറയും, ദൈവമേ സ്തോത്രം, അത് ഇന്ന് ഞാൻ ഓർക്കുന്നു. അന്ന് അവനെ വെട്ടിക്കൊല്ലുമെന്ന് വാള് അത് എന്റെ കയ്യിൽ വന്നല്ലോ, അതേ നിന്റെ ഒരു വാള് അഹിമലേക്കിന്റെ പക്കൽ ഇരിപ്പുണ്ട്, ഇന്ന് അതും വാങ്ങിച്ചുകൊണ്ടേ പോകാവുള്ളൂ. 2002 നീ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പുതിയ വാള് ദൈവം നിനക്ക് തരാൻ പോകുന്നു, ഒരു പുതിയ ആയുധം ദൈവം നിനക്ക് തരാൻ പോകുന്നു, ഒരു പുതിയ കൃപ ദൈവം നിനക്ക് തരാൻ പോകുന്നു, ഒരു പുതിയ ശക്തി ദൈവം നിനക്ക് തരാൻ പോകുന്നു, ഒരു പുത്തൻ അഭിഷേകം എന്ന് രാത്രി ദൈവം നിന്റെ മേൽ പകരുവാൻ പോകുന്നു. ഏലാ താഴ്വരയിൽ ദൈവം നിന്റെ കൂടെ നിന്ന് വിടുവിച്ചതിൻ്റെ ഓർമ്മ നിന്നെ വിട്ടുപോകരുത്, അതിരിപ്പുണ്ട്. ദൈവത്തിൻ്റെ ആലയത്തിൽ ശീലയിൽ പൊതിച്ചിരിപ്പുണ്ട്. അവിടെ ഇരുന്ന് തുരുമ്പിക്കാനുള്ളതല്ലാതെ അത് നീ തിരിച്ചു
ഏറ്റെടുക്കണം എന്ന് രാത്രി അത് തിരിച്ചു വാങ്ങിക്കൊണ്ട് നീ പോകാവുള്ളൂ.
ഇതെല്ലാം എടുത്തുകൊണ്ട് ദാവീദ് അന്യനാട്ടിലേക്ക് ഓടിപ്പോയി. അവൻ്റെ ഭാര്യ നഷ്ടപ്പെട്ട് ഭാര്യയെ പിടിച്ച് വേറൊരാൾ കല്യാണം കഴിച്ചു കൊടുത്തു ശൗൽ രാജാവ്. കാര്യം പോയി, അപ്പനും അമ്മയും പോയി, കുടുംബവും പോയി, കൂട്ടുകാരും പോയി, സകലവും പോയി. ഈ ഒരു വാളും കിട്ടി, ഇതും കൊണ്ട് അവൻ ഓടുക അന്യനാട്ടിൽ. ആക്കീശ് രാജാവിൻ്റെ നാട്ടിൽ ചെന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്നപ്പോഴേ അവർക്ക് മനസ്സിലായി ഇത് ഗോലിയാത്തിനെ കൊന്ന ദാവീദ. അവനെ കൈയോടെ പിടിച്ചു, അവരുടെ കിട്ടുമെന്ന് വിചാരിച്ച് അവനെ പൊക്കിയെടുത്ത് രാജസന്നിധി കൊണ്ട് തേണ്ട കിട്ടിയിരിക്കുന്ന ഒരാളിനെ, ഗോലിയാത്തിനെ കൊന്ന ദാവീദിനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു, രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ദാവീദ് ചെയ്ത് നിങ്ങൾക്കറിയാം. അവൻ തലമുടിപ്പിച്ച് പറിച്ച് താടിയെ കൂടെ തുപ്പലൊലിപ്പിച്ചിട്ട് അവൻ കഥകിൽ വരച്ചു എന്ന് എഴുതിയേക്കുന്ന കഥകിൽ വരച്ചു. കഥകിൽ വരച്ചു എന്ന് പറഞ്ഞാൽ അത് അതിങ്ങനെ വിടുതൽ കിട്ടുന്ന കഥകിൽ വരച്ചാൽ ശ്രദ്ധിച്ച് കേട്ടോ, കഥകിൽ വരയ്ക്കണം. എന്തോ വരച്ചത് മൂലഭാഷയിലെ വാക്കിൻ്റെ അർത്ഥം അതിരിട്ടെന്ന്. അതിര് വരച്ചു. ദാവീദ് ചുമ്മാ വരയ്ക്കുകയല്ലായിരുന്നു, അവൻ അതിരിടുകയായിരുന്നു. ശത്രു പോരാടി പോരാടി വന്നു, സ്വന്തം നാടും വിട്ട് ഓടി, ഒന്നും ചെയ്യേണ്ടെന്ന് വിളിച്ച് ഒളിച്ചു പാർക്കാൻ വന്നിടത്തും പിശാചനെ വിടത്തില്ലെങ്കിൽ അതിര് വരച്ചു. അതിര് വരച്ചിട്ട് മതി മതി, ഇനി ഈ ഈ വരയ്ക്ക് ഇപ്പുറത്ത് കയറാൻ നിനക്ക് അവകാശമില്ല, ഇന്ന് രാത്രി നീ അതിരിട്ടേച്ച് ഇവിടെ നിന്ന് പോകാവുള്ളൂ. ദുഷ്ടപിശാചനോട് പോരാടി പോരാടി അങ്ങേയറ്റം വന്നെങ്കിൽ വിശ്വാസത നീ അതിരിടണം. ദുഷ്ടശക്തികളെ ഞാൻ അതിരിടുകയാണ്, ഇതിന് ഇപ്പുറത്തേക്ക് നിനക്ക് കാലുകുത്താൻ അവകാശമില്ല. മതി മതി, നീ വന്നത് മതി, ഞാൻ അതിരിടുന്നു. അവൻ അതിര് വരച്ചു. അതിര് വരച്ചപ്പോൾ ദൈവം ആകീശിൻ്റെ ഹൃദയത്തെ പിടിച്ച് തിരിച്ച് അവന് തോന്നി ഇത് ഭ്രാന്തന, ഇവിടെ ഭ്രാന്തന്മാർ കുറവായിട്ടാണ്. വഴിയിൽ കണ്ട ഒരു ഭ്രാന്തനെ കൂടെ കൊണ്ടുവന്നെന്ന് ചോദിച്ച് അവനെ ആട്ടി പുറത്താക്കി. അവൻ അവിടെ നിന്ന് മരുഭൂമിയിൽ കൂടെ ഒറ്റയ്ക്ക് പോകാനൊരു സ്ഥലവുമില്ലാതെ അലയുമ്പോഴവൻ പാടിയ സങ്കീർത്തനം 34-ാം സങ്കീർത്തനം, അഭിമലേഖിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിച്ച് അവനെ ആട്ടി പുറത്താക്കിയപ്പോൾ അവൻ പാടിയ സങ്കീർത്തനം എന്താ പാടിയെന്നറിയാവോ? അവൻ പാടിയതാ, എല്ലാം നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും, പക്ഷേ നഷ്ടപ്പെടാത്ത ചില കാര്യമുണ്ട്. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. വാസ്തവത്തിൽ അവൻ പാടേണ്ടത് ഇങ്ങനെയാണ്, ദൈവം ഇതിനെ സേവിക്കാനൊക്കെ ഒടുവിൽ ഇതാണല്ലോ കിട്ടിയത്, ഞാൻ വെറുതെ ആടിനെ മേയിച്ചുകൊണ്ട് വന്ന് അഭിഷേകം ചെയ്ത് എൻ്റെ ജീവിതത്തിൽ കുഴപ്പമെല്ലാം ഉണ്ടാക്കിയില്ല, അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അവൻ്റെ ഒരു കംപ്ലൈൻറ്റും ഇല്ല, അവനുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഇത്രേ പറഞ്ഞുള്ളൂ, എല്ലാ കാലത്തും ഞാൻ വാഴ്ത്തും, എല്ലാ കാലത്തും ഞാൻ യഹോവയെ വാഴ്ത്തും, ആട്ടിപ്പുറത്തിയാക്കിയാലും വാഴ്ത്തും, സ്ഥലമില്ല ഇന്ന് രാത്രി കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും 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 എൻ്റെ നാവിന്മേൽ ഇരിക്കും. എല്ലാം നഷ്ടപ്പെട്ടാലും സ്തുതി നഷ്ടപ്പെടരുത്. ദാവീദൻ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും മൂന്ന് കാര്യം നഷ്ടപ്പെട്ടില്ല: ഒന്നവൻ്റെ സ്തുതി നഷ്ടപ്പെട്ടില്ല, രണ്ടവൻ്റെ പാട്ട് നഷ്ടപ്പെട്ടില്ല, മൂന്നവൻ്റെ നൃത്തം നഷ്ടപ്പെട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ടാലും ഇത് നഷ്ടപ്പെടില്ല, ദൈവസന്നിധിയിലുള്ള സന്തോഷം നിനക്ക് നഷ്ടപ്പെടില്ല, ദൈവസന്നിധി നീ സ്തുതിക്കുന്നത് നഷ്ടപ്പെടില്ല. എല്ലാം നഷ്ടപ്പെടുമ്പോഴും സ്തുതി നഷ്ടപ്പെടാതിരുന്നാൽ നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി കിട്ടും. എല്ലാം നഷ്ടപ്പെടുമ്പോഴും സ്തുതി നഷ്ടപ്പെടാതിരുന്നാൽ പോയതെല്ലാം മടക്കി തരൂ. നീ ദൈവത്തെ സ്തുതിച്ചാൽ മതി. പ്രതിസന്ധി കൊണ്ടുതന്നെ ദൈവത്തെ സ്തുതിക്ക, പ്രശ്നം കൊണ്ടുതന്നെ ദൈവത്തെ സ്തുതിക്ക എന്ന് രാത്രി വിശ്വാസത്താൽ ശത്രുവിന് മുമ്പിൽ അതിരിട്ടുകൊണ്ട് ഇതിനിപ്പുറത്തേക്ക് നീ കടക്കരുതെന്ന് പറഞ്ഞ് നീ ദൈവത്തെ സ്തുതിച്ചു കൊള്ളുക. സ്തുതിച്ചാൽ പോയതെല്ലാം അനേക മടങ്ങ് ദൈവം നിനക്ക് തിരിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ശൗലിനെ ദൈവത്തിന്റെ സമയമായപ്പോൾ ശൗൽ യുദ്ധത്തിൽ ആത്മഹത്യ ചെയ്തു, അവന്റെ മകൻ കൊല്ലപ്പെട്ടു. ദൈവത്തിന്റെ സമയത്ത് ദാവീദിനെ ദൈവം സിംഹാസനത്തിലേക്ക് ഉയർത്തി. ഉയർത്തിക്കഴിഞ്ഞപ്പോൾ അവൻ ആദ്യം ചെയ്ത് ദൈവത്തിന്റെ പെട്ടകം തിരയാൻ പോയി. ശൗലിന്റെ കാലത്ത് അതിനെ അന്വേഷിച്ചതേ ഇല്ല. ഫെലിസ്തീർ തട്ടിക്കൊണ്ട് ഫെലിസ്തീനയുടെ അടുക്കൽ പോയി കഴിഞ്ഞ് അത് തിരിച്ച് വന്നിടത്ത് കയറ്റി വെച്ചേക്കുക. അവിടെ ചെന്ന് കൊണ്ടുവരാനായിട്ട് പോയി. ആദ്യം അവൻ പോയത് ഫെലിസ്തീൻ ചെയ്ത പോലെ, അതുകൊണ്ട് പരാജയമുണ്ടായി. വീണ്ടും അവൻ ദൈവോചനം പഠിച്ചിട്ട് ലേവ്യരെയും കൂട്ടിക്കൊണ്ടുപോയി. ആ പട്ടകം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മുമ്പിൽ അവൻ പൂർണ്ണ ശക്തിയോടെ നൃത്തം ചെയ്തു. രാജാവായപ്പോഴും അവൻ്റെ ഓർമ്മകൾ മറന്നില്ല. അവനൊരു വർഷിപ്പറായിരുന്നു. ദാവീദ് ഒരു വർഷിപ്പറായിരുന്നു, ഒരു ആരാധനക്കാരനായിരുന്നു. അവൻ എഴുതിയ സങ്കീർത്തനങ്ങളാണ് 150 സങ്കീർത്തനങ്ങളിൽ കൂടുതൽ സങ്കീർത്തനങ്ങളും ദാവീദിൻ്റെ വർഷിപ്പ് സോങ്സ് ആണ്. അവൻ വർഷിപ്പറായിരുന്നു. നീ ഒരു വർഷിപ്പറായിരിക്കണം, നീ ഒരു ആരാധനക്കാരനായിരിക്കണം. ഏത് രംഗത്ത് നിനക്ക് നന്മയുണ്ടായാലും തിന്മയുണ്ടായാലും നീ ആരാധിക്കുന്നവനായിരിക്കണം. നിനക്ക് താഴ്ചയുണ്ട്,
ഉണ്ടായാലും ഉയർച്ച ഉണ്ടായാലും നീ ആരാധിക്കണം. ചെറിയ കുട്ടികളെ പോലെ ദൈവസ്ഥാനിൽ ആരാധിക്കണം. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പഴയ നിമകാലത്താണ് കാളയോ ആടിനെയോ ഒക്കെ ഇവിടെ കൊണ്ടുവരണമായിരുന്നു, പ്രാക്കളെയെങ്കിലും കൊണ്ടുവരണമായിരുന്നു. ഇന്ന് ആരും കൊണ്ടുവന്നില്ല, കാളെ കൊണ്ടുവന്നില്ല, ആടിനെ കൊണ്ടുവന്നില്ല, പകരം കുറെ കാർ ഇവിടെ കിടപ്പുണ്ട്. പഴയ നിമകാലത്താണ് ഈ കാറിന് പോലും ഇവിടെ എല്ലാം കാളയായിരിക്കും കെട്ടിയേക്കുന്നത്, ആട്ടിൻകുട്ടിയെ കെട്ടിയേക്കുക. ഓരോ ഭക്തനും ഓരോന്ന് വെറുതെ വരാനൊക്കത്തില്ല. ദൈവം പുതിയ നിയമത്തിൽ പറഞ്ഞു, നിന്റെ കാളയും വേണ്ട, നിന്റെ ആടും വേണ്ട, നിന്റെ പ്രാവും വേണ്ട, പകരം നിന്റെ സ്തോത്രം മതി. അതര ഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവർ എന്നെ മഹത്വപ്പെടുന്നു. നീ വെറുതെ വന്നാൽ പോരാ, സ്തോത്രവും കൊണ്ട് വരണം. നീ വെറുതെ വന്ന് കല്ല് പോലെ ഇരിക്കാനല്ല ദൈവസനിൽ വരേണ്ടത്. എല്ലാം മറന്നവനെ ആരാധിക്കണം, എല്ലാം മറന്നവനെ സ്തുതിക്കണം. ഒരു ചെറിയ കുട്ടിയെ പോലെ അവനെ സ്തുതിക്കണം, തുള്ളിച്ചാടി അവനെ സ്തുതിക്കണം. എല്ലാം മറന്ന് ദൈവസന്നിധിയിൽ നീ ദൈവത്തെ സ്തുതിക്കുക, അപ്പോഴാണ് നീ ഒരു വർഷിപ്പറാകുന്നത്. പെട്ടകം കണ്ടു കഴിയുമ്പോൾ ദാവീദ് മറക്കുകയാണ് എല്ലാം. അവൻ്റെ ഭാര്യ മീഖളിന് അത് ഇഷ്ടപ്പെട്ടില്ല. അവൾ രാജകുമാരിയാണ്, ശൗലിൻ്റെ മകളാണ്, കൊട്ടാരത്തിൽ വളർന്നവളാണ്, അവളുടെ അപ്പൻ രാജാവാണ്. അവൾ മനസ്സിൽ പറഞ്ഞു, രാജാവിൻ്റെ ഭൃത്യന്മാരുടെ ദാസിമാരുടെ കാണെ തന്നെ തന്നെ അനാവൃത അനാവൃതമെന്നാണ് കെട്ടവനർത്ഥം, വസ്ത്രം ധരിക്കാത്തവനെന്ന. അനാവൃതനാക്കിയ രാജാവെന്ന് പറഞ്ഞ് കളിയാക്കി, എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു കൊടുത്തു വന്നപ്പോൾ ദാസിമാരുടെ ദാസന്മാർ കാണെ തന്നെ തന്നെ അനാവൃതനാക്കിയ രാജാവ്. എന്താ അവൾ മനസ്സിൽ പറഞ്ഞു കാണും, ഞാൻ രാജകുടുംബത്തിലൊക്കെ വളർന്നതാണ്, ഞങ്ങൾക്ക് ആഢ്യത്വമുണ്ട്, ഞങ്ങൾക്ക് കുടുംബ ശ്രേഷ്ഠതയുണ്ട്, ഞങ്ങൾക്കൊരു ഒരു മര്യാദകളുണ്ട്. അങ്ങനെ പൊതുസ്ഥലത്തൊന്നും ഞങ്ങൾ ഒച്ച വെക്കുകയോ ചാടുകയോ തുള്ളുകയോ ഒന്നും ചെയ്യത്തില്ല. ഇവൻ ആടിൻ്റെ പുറകെ നടന്നവനൊക്കെ പിടിച്ച് രാജാവാക്കിയ ഇതും കാണിച്ച് ഇതിനപ്പുറവും കാണിക്കുവനുമല്ലോ, ഇതുമല്ലോ അറിയാവോ? ഇവന് കുടുംബപാരമ്പര്യമുണ്ടോ? ആടിൻ്റെ പുറകെ നടന്നവനാ. ശരിയാ, ദാവീദ് ആടിൻ്റെ പുറകെ നടന്നവനാ, ഇവൾ ശൗൽ രാജാവിൻ്റെ മകളാ. ദാവീദ് പറഞ്ഞേക്കാം, നിന്റെ അപ്പനെ രാജസ്ഥാനത്ത് തള്ളിയിട്ട് ആടിൻ്റെ പുറകെ നടന്ന് എന്നെ അഭിഷേകം ചെയ്ത ദൈവദർശനം ഞാൻ ഇത് ഇതിലധികം നൃത്തം ചെയ്യും. എന്താ പാരമ്പര്യത്തിൻ്റെ വ്യത്യാസം? വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ദാവീദ് ആടിൻ്റെ പുറകെ നടന്നു, ശൗൽ കഴുതയുടെ പുറകെ നടന്നവനാ. അതുള്ള വ്യത്യാസം, ഒരു തലമുറ പുറകിലോട്ട് പോകണമെന്നേ ഉള്ളൂ. പോകുമ്പോൾ ശൗൽ കഴുതയെ തെരഞ്ഞു നടന്നപ്പോഴാണ് പിടിച്ച് അഭിഷേകം ചെയ്ത്. ദാവീദ് ആടിൻ്റെ പുറകെ നടന്നു, ശൗൽ കഴുതയുടെ പുറകെ നടന്നു. ഈ വ്യത്യാസമേ ഉള്ളൂ. ഇതൊന്നും ദൈവത്തെ ആരാധിക്കുന്ന തടസ്സമല്ല, ഇതൊന്നും ദൈവത്തെ സ്തുതിക്കാൻ തടസ്സമല്ല. നീ ദൈവസനയിൽ വരുമ്പോൾ ഈ എല്ലാ വലിപ്പങ്ങളും പൊങ്ങച്ചങ്ങളും വലിച്ചെറിഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദ ലോർഡ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ ശരീരം നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ വകയാ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. നിന്റെ വാ ദൈവത്തെ സ്തുതിക്കാനാ, നിന്റെ കൈ ദൈവസ്ഥനെ ഉയർത്താനാ, നിന്റെ കൈ അടിക്കാനാ, നിന്റെ കാല് നൃത്തം ചെയ്യാനാ. ഇന്നലെ ഇവിടെ പാസ്റ്റർ എഴുതിയൊരു പാട്ട് പാടി, അതിനകത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, നൃത്തം ചെയ്യാനാണ് ഈ കാലുകൾ, ഇല്ലെങ്കിൽ ഈ കാലുകൾ എന്തിനാണ്? എൻ്റെ ദൈവസ്ഥനെ നൃത്തം ചെയ്യാനാണ്. ഐ വിൽ ഡാൻസ് ലൈക്ക് ഡേവിഡ് ഡാൻസ്. ഇംഗ്ലീഷിൽ ഒരു പാട്ടാണത്, ദാവീദ് നൃത്തം ചെയ്ത പോലെ ഞാൻ ദൈവസ്ഥനെ നൃത്തം ചെയ്യും. അമേരിക്കയിൽ ഞാൻ ചെന്നിട്ടുണ്ട്, മലയാളികളെല്ലാം ഈ പാട്ട് പാടുന്നുണ്ട്, ഇംഗ്ലീഷുകാർ സഭയിൽ നിന്ന് അവരും പാടുന്നുണ്ട്. ഇംഗ്ലീഷുകാർ പാടുമ്പോൾ ആ ലൈൻ വരുമ്പോൾ അവർ ഡാൻസ് ചെയ്യും, ഐ വിൽ ഡാൻസ് ലൈക്ക് ഡേവിഡ് ഡാൻസ്. മലയാളിയുടെ സഭയിൽ ചെന്നപ്പോൾ അവരും ഇത് പാടുന്നുണ്ടെങ്കിലും ഞാൻ എന്നാ പാടത്തില്ല, ഐ വിൽ ഡാൻസ് ലൈക്ക് ഡേവിഡ് ഡാൻസ്. ഹിപ്പോക്രൈറ്റ്സ്, പാടുന്നോന്ന് കാണിക്കുന്നോന്ന്. അത് ഡാൻസ് ചെയ്യാൻ കഴിയത്തില്ല, ആ പാട്ട് പാടല്ല. പ്രൈസ് ദ ലോർഡ്. വെറുതെ അനങ്ങാതിരുന്നോണ്ട് ഡാൻസ് ചെയ്യുകയാണെന്ന് പാടരുത് കേട്ടോ. സ്തോത്രം. ഇന്നലെ പാടിയപ്പോഴും ഞാൻ നോക്കി ആരൊക്കെ നൃത്തം ചെയ്യുന്നുണ്ടെന്ന്. ഫാസ്റ്റർ എഴുതിയ ഫാസ്റ്റർ ഏതായാലും കൈയൊക്കെ പൊക്കി നൃത്തം ചെയ്തുകൊണ്ട് പുറകെ നിൽക്കുകയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അന്നേരം മടിക്കേണ്ട കാര്യമില്ല. ദൈവസ്ഥനിൽ വന്ന് ദൈവത്തെ സ്തുതിക്കാൻ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഞാൻ സാധാരണ പറയാറുണ്ട്, കൊച്ചു കുഞ്ഞ് വന്ന് അപ്പൻ 2 വയസ്സുള്ള മോൻ വന്ന് ആ അപ്പൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഒന്ന് ചൊറിഞ്ഞച്ച് 2 കൈയും പൊക്കി ഇങ്ങനെ പിടിക്കും, ഒന്നും പറയത്തില്ല. ഉടനെ കുരിഞ്ഞ് അപ്പൻ കുഞ്ഞിനെ എടുക്കും. കുഞ്ഞ് പറഞ്ഞില്ല, എടുക്കാനൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ ചൊറിഞ്ഞേച്ച് 2 കൈയും പൊക്കി പിടിച്ചുള്ള അപ്പൻ അറിയാ എന്തിനാ കൈ പൊക്കി പിടിച്ചേക്കുന്ന. ഇതുപോലെ ദൈവത്തിൻ്റെ അടുക്കൽ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വന്ന് നീ 2 കൈയും പൊക്കി പിടിക്കുമ്പോൾ സ്വർഗസ്വനായ പിതാവ് നിന്നെ തൻ്റെ കൈകളിൽ കോരിയെടുക്കും. അവനെ ആരാധിക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്കം കാണിക്കല്ല. അവനെ ആരാധിക്കുന്ന കാര്യത്തിൽ നീ ചെറുതായി പോകത്തില്ല. നീ അവനെ ആരാധിച്ചു കൊള്ളണം. നിന്റെ ശബ്ദം എത്രയും ഉയർത്താമോ അത്രയും ഉയർത്തി അവൻ ആർപ്പിട്ട് കൊള്ളണം. നീ എത്രയും തുള്ളിച്ചാടാമോ അത്രയും തുള്ളിച്ചാടി അവനെ സ്തുതിച്ചു കൊള്ളണം. സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി കൊള്ളയിടം. ഹല്ലേലൂയ. അവൻ്റെ അവസാനത്തെ ശത്രു അബ്ശാലോമായിരുന്നു. അവൻ്റെ വീഴ്ച മുഖാന്തരം ഉണ്ടായതാണ്. അവൻ വധിച്ചത് അവൻ കൊയ്തു, എങ്കിലും അബ്ശാലോമിൻ്റെ മേലും ദൈവം അവന് ജയം കൊടുത്തു. ദൈവം അഭിഷേകം ചെയ്ത് ദാവീദിനെ ദൈവം ജയം കൊടുത്തവൻ പാടുന്നു.
23-ാം സംഗതി എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം, എൻ്റെ ശത്രുക്കളും ഭാഗം വീരുന്നവർക്ക് എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, യഹോവ ഇടയനാണ്, ഞാൻ ആടാണ്. ദാവീദ് ഇടയനാണ്, ദാവീദിന് ആടുണ്ടായിരുന്നു. ദാവീദിൻ്റെ തലയിൽ എണ്ണ പുരട്ടുമായിരുന്നു. ആ കാലത്ത് പാലസ്തീനിലെ ഇടയന്മാർ ആടിൻ്റെ തലയിൽ ഒലിവണ്ണയ്ക്കകത്ത് മരുന്നിട്ട് കാച്ചിയെടുത്ത ഒരു പ്രത്യേക ഇനം എണ്ണ പുരട്ടി വിടും. എന്തിനാണെന്ന് അറിയാമോ? അവിടുത്തെ പുൽപ്പുറങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന വിഷ സർപ്പങ്ങളുണ്ട്, ചെറിയ വിഷപ്പാമ്പുകൾ, അത് ഈ പുല്ലിനിടയിൽ ഇരിപ്പുണ്ട്, ആടിനെ കൊത്തി അത് ചാകും. എന്നാൽ ഈ എണ്ണ പുരട്ടി വിട്ടാൽ ഈ പാമ്പുകൾ ഇതിനെ കൊല്ലുകയില്ല, അത് ഓടി ഒളിക്കും. ഈ എണ്ണ ഈ പാമ്പിനെതിരായിട്ടുള്ളതാണ്, അതിൻ്റെ വിഷത്തിനെതിരായിട്ടുള്ള പാമ്പിനെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പാമ്പുകൾ എഴിഞ്ഞു പോയി മാളത്തിൽ കയറിയിരിക്കും. അതാണ് ശത്രുക്കൾ കാണുക, വിരുന്നൊരുക്കുക, ശത്രുക്കളെല്ലാം കണ്ടുപിടിക്കുക, തൊടാനൊക്കത്തില്ല. എന്താ കാര്യം? എണ്ണ തലയിലുണ്ട്. എൻ്റെ ഇടയൻ ദാവീദ് അത് ഓർത്തുകൊണ്ട് പാടുക, എൻ്റെ ഇടയനും എൻ്റെ തലയിൽ എണ്ണ പുരട്ടുന്നുണ്ട്. ഞാൻ ആടിൻ്റെ തലയിൽ എണ്ണ പുരട്ടെ വിട്ടതുപോലെ എൻ്റെ ഇടയനും എൻ്റെ തലയിൽ എണ്ണ പുരട്ടുന്നുണ്ട്. അതുകൊണ്ട് നീ ഇറങ്ങിച്ചെല്ലുന്ന വഴികൾ നിന്നെ അപായപ്പെടുത്താൻ പതിയിരിക്കുന്ന വിഷശക്തികൾക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അഭിഷേകം നിൻ്റെ തലമേലുണ്ട്, ദൈവത്തിൻ്റെ അഭിഷേകം നിൻ്റെ തലമേലുണ്ട്. നിന്റെ പ്രാണനെ അപഹരിപ്പാൻ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ ആരോഗ്യത്തെ തകർക്കുവാൻ, നിന്റെ ശുശ്രൂഷ ഇല്ലായ്മ ചെയ്യുവാൻ, നിനക്കെതിരെ പോരാടി നിൽക്കുന്ന ദുഷ്ട ശക്തികൾക്കെതിരെ ആ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. എന്റെ ഭാരപാത്രം നിറഞ്ഞു കവിയും. നമ്മുടെ തലകൾ വണക്കാം, കണ്ണുകടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാൽവരി നിനക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ എന്ന് രാത്രി നീ കഴുകൽ പ്രാപിച്ചേ പോകാവുള്ളൂ. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ യോഗങ്ങളാണിത്. നിന്റെ ജീവിതത്തോട് സംസാരിപ്പാൻ ദൈവം ക്രമീകരിച്ച യോഗങ്ങളാണിത്. ദൈവം നിന്നെ കൊണ്ടുവന്നതിന്റെ ഇടപാടിന് ദിവസങ്ങളാണ്. ഇന്ന് നീ തീരുമാനിച്ചെയ്യണം, എന്ന് നീ മനസ്സാന്തരപ്പെടണം, എന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം, എന്ന് വീണ്ടും ജനത്തിന്റെ അനുഭവത്തിലേക്ക് വരണം. നിന്റെ ഹൃദയത്തോട് ദൈവത്തിന്റെ വചനം സ്പർശിച്ചിരിക്കുകയാണ്. പിശാചിന്റെ ഹൃദയത്തെ കഠിനമാക്കുവാൻ നീ സമ്മതിക്കരുത്, എന്ന് നീ ജയമെടുക്കണം. കർത്താവേ, എനിക്ക് നിന്നെ വേണം, നിന്നെ കൂടാതെ എനിക്ക് ജീവിപ്പാൻ കഴിയുകയില്ല. ഇതാ ഞാൻ വരുന്നു, നിനക്ക് വേണ്ടി ഞാൻ വരുന്നു, നിനക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്നു. പ്രിയ സഹോദരി, എന്ന് നീ തീരുമാനമെടുത്തിട്ടേ പോകാവുള്ളൂ. പ്രിയ സഹോദര, ഇന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചേ പോകാവുള്ളൂ. ഒരു കാലത്തു നിനക്ക് ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും നീ പിന്മാറ്റക്കാരനായിട്ട് മനസ്സ് മടുത്ത് പിന്മാറിപ്പോയിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നെ വിളിക്കുന്നു, ഒരു തീരുമാനം ചെയ്യുവാൻ, ഒരു മടങ്ങി വരവിനോട് ദൈവം നിന്നെ വിളിക്കുന്നു. നിന്റെ കുടുംബത്തിലെ തകർച്ചകൾ, നിന്റെ കുഞ്ഞുങ്ങളുടെ തകർച്ചകൾ, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെയും ദൈവം നിന്നെ മടക്കി വിളിക്കുകയാണ്. ഇന്ന് നീ മടങ്ങി വരുവാൻ മനസ്സ് വെക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വന്ന് നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ പോകുന്നു, നിനക്ക് വിടുതൽ നൽകുവാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൽ ആഴമുള്ള ഒരു സമർപ്പണത്തിന് വേണ്ടി ദൈവം നിന്നെ വിളിക്കുന്നു. പൂർണ്ണ സമയം കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിന്നെ വിളിക്കുന്നു. നിന്റെ പ്രായം കടന്നു പോയിട്ടില്ല, എന്നാൽ ഇപ്പോൾ തന്നെ നീ തീരുമാനമെടുക്കണം. ദൈവം വഴിയൊരുക്കും നിനക്ക് വേണ്ടി. ദൈവം നിന്നെ വിളിക്കുകയാണ്. ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിപ്പാൻ, പട്ടണങ്ങളിൽ സുവിശേഷം അറിയിപ്പാൻ, രാജ്യങ്ങളിൽ ദൈവത്തിന്റെ വചനം അറിയിപ്പാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിന്റെ കുഞ്ഞുങ്ങളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നീ സമർപ്പിക്കുകയാണ്. ദൈവം ദാനം തന്ന കുഞ്ഞുങ്ങൾ കർത്താവിന് വേല ചെയ്യട്ടെ. ദൈവമേ, അവരെ നിന്റെ വേലയ്ക്ക് നീ വിളിച്ചാൽ ഞാൻ തടസ്സക്കാരനായി നിൽക്കത്തില്ല, ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കാമെന്ന് ഇന്ന് രാത്രി നീ തീരുമാനിക്കണം. ഒരു വലിയ ആഹ്വാനം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നടത്തുകയാണ്. നിന്നെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ, നിന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ അത്ഭുതത്തിന് ഉപകരണമാക്കി നിന്നെ തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ തലമുറയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ കയ്യിൽ നിന്നെ അത്ഭുതത്തിന് ഉപകരണമാക്കി മാറ്റുവാൻ പോകുന്നു. എല്ലാവർക്കും ദൈവസ്ഥനെ എഴുന്നേറ്റ് നിൽക്കുക. ഈ ഓൾട്ടർ കോളിന്റെ സമയമാണ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവം നിന്നോട് സംസാരിക്കുക. വചനം കേട്ടിട്ട് അന്നേരം ഹൃദയത്തെ തൊട്ടിട്ട് പിന്നെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പിശാച് ആ വിത്തെടുത്തോണ്ട് പോകല്ലേ. പറവുകൾ വന്ന് ആ വിത്തുകൾ കൊത്തിയെടുക്കാനിടയാകാം. ഇന്ന് ആഴത്തിലേക്ക് വേരിറങ്ങത്തക്കവണ്ണം നിന്റെ ഹൃദയത്തെ സമർപ്പിക്കാനുള്ള സമയമാണ്. ഇന്ന് നിന്റെ ഹൃദയത്തെ സമർപ്പിക്കാനുള്ള സമയമാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി തീരുമാനം ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുന്ന രാത്രിയാണ്. നീ മടങ്ങി വരേണ്ട രാത്രിയാണ്. നിന്റെ കുടുംബത്തെ ദൈവം തൊടുകയാണ്. നിന്റെ ജീവിതത്തെ ദൈവം തൊടുകയാണ്. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം സ്പർശിക്കുകയാണ്. എന്നൊരു തീരുമാനമെടുക്കാതെ ഇവിടെ നിന്ന് പോകരുത്. എന്നൊരു തീരുമാനമെടുക്കാതെ പോകരുത്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. നീ മുമ്പോട്ട് കടന്നു വരുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എന്ന പ്രാർത്ഥന താല്പര്യമുള്ള മുമ്പോട്ട് വന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യോഗം പിരിയുകയല്ല.
മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് ഒരു സമയം ഉണ്ടാക്കുകയാണ്. ഇവിടെ മുൻപോട്ട് കടന്നു വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യഥാസ്ഥാനപ്പെടുവാൻ താല്പര്യപ്പെടുന്നവർ, രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, മുൻപോട്ട് കടന്നുവരാൻ അതിൻ്റെ അഭിഷേകം പുതുക്കി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കൃപതിൻ്റെ മേൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ കുട്ടിയെ പോലെ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് നോക്കാതെ ദൈവസ്ഥനം നിന്നെ തന്നെ താഴ്ത്തിക്കൊള്ളുക. ദൈവസ്ഥനം നിന്നെ തന്നെ താഴ്ത്തിക്കൊള്ളുക. മുൻപോട്ട് ഓടി വരാം, മുൻപോട്ട് ഓടി ഓടി വരാം, ഓടി ഓടി വരാം, മടിച്ചു നിൽക്കാതെ മുമ്പോട്ട് ഓടി വരാം. പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തെ പ്രേരണ തരുന്നുണ്ട്. നീ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷേ ഇന്ന് രാത്രി നീ ചെയ്യുക. നീ മുൻപോട്ട് നടന്നു വരുന്ന മറ്റു പലർക്കും നടന്നു വരുവാൻ പ്രോത്സാഹനമായിരിക്കും, മറ്റു പലർക്കും തീരുമാനമെടുക്കാൻ പ്രോത്സാഹനമായിരിക്കും. ദൈവം നിന്നെ പുതുക്കുവാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിന്നെ റിന്യൂ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പല സഹോദരന്മാർ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. സഹോദരിമാർ ഈ ഇടത്ത് വശത്തേക്ക് കടന്നു വരാം, എന്റെ ഇടത് വശത്തേക്ക് ഈ സ്ഥലത്തേക്ക് കടന്നു വരാം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രതിഷ്ഠ മുഖാന്തരം ദൈവം പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നൽകി തരും. നിങ്ങൾ ദൈവസ്ഥനെ നിങ്ങളെ തന്നെ താഴ്ത്തുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ ഒന്നും നോക്കണ്ട, ആരും എന്തെങ്കിലും പറയുമെന്നോ നിങ്ങളെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ദൈവസ്ഥനയിലേക്കാണ് വരുന്നത്. ദൈവം നിങ്ങളെ തൊട്ടുവെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടുവെങ്കിൽ മുൻപോട്ട് നടന്നു വരാം, മുൻപോട്ട് നടന്നു വരാം. ഇതാ സഹോദരന്മാർ കടന്നു വരുന്നു. നീ കടന്നു വരികയാണ്, നിന്നെ ദൈവം കണ്ടിരിക്കുകയാണ്. നീ മടിച്ചു നിൽക്കരുത് സഹോദര, നീ മടിച്ചു നിൽക്കരുത് ചെറുപ്പക്കാര, നീ മടിച്ചു നിൽക്കരുത് സഹോദരി, നീ മടിച്ചു നിൽക്കരുത്. ദൈവത്തിന്റെ സ്പർശനത്തിന്റെ രാത്രിയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന എല്ലാവരും അത് ആരുമായിക്കൊള്ളട്ടെ. സ്ഥാനം നോക്കണ്ട, മാനം നോക്കണ്ട, വലിപ്പം നോക്കണ്ട, ഒന്നും നോക്കണ്ട. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തെ തൊട്ടെങ്കിൽ നടന്ന് മുൻപോട്ട് വരാ, ഓടി ഓടി മുൻപോട്ട് വരാ, ദൈവസന്നിധിയിലേക്ക് ഓടി വരാ. ഇവിടെ കോയർ പാട്ട് പാടുമ്പോൾ, എല്ലാവരും ചേർന്ന് പാടുമ്പോൾ മുൻപോട്ട് നടന്നു വരാ. കർത്താവ് നിന്നെ സ്പർശിക്കാൻ പോകുന്നു, കർത്താവ് നിന്നെ റിന്യൂ ചെയ്യുവാൻ പോകുന്നു, നിന്റെ ശക്തിയെ പുതുക്കി തരാൻ പോകുന്നു, നിന്റെ ആത്മീയ അനുഭവത്തെ പുതുക്കി തരാൻ പോകുന്നു. ദൈവം നിന്നെ പുതുക്കുന്നു, ആത്മാവ് നിന്നെ പുതുക്കുന്നു, നിന്റെ അഭിഷേകവും പുതുക്കി തരുന്നു. പുത്തൻ അഭിഷേകം നിന്റെ മേൽ പകരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അഭിഷേകം നിനക്ക് പോരാ, അത് പഴകിപ്പോയ അഭിഷേകമാണ്, അത് പൂത്തുപോയ എണ്ണയാണ്. ഇതാ പുതിയ അഭിഷേകം നിന്റെ തലമേൽ ദൈവം പകരുന്നു. ദൈവത്തിലേക്ക് നടന്നു വരാ, മുൻപോട്ട് നടന്നു വരാം.